വേണ്ടി സമയത്തിനാണ് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി വീണ്ടും ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിന്റെ വചനം അഭ്യസിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് ക്ലാസ്സുകളില്ലായിരുന്നു. വീണ്ടും ഒരു ദിവസത്തിന് ശേഷം നമുക്ക് ഒരുമിച്ച് ദൈവസാന്നിധ്യം അനുഭവിക്കാനും ദൈവിക കാര്യങ്ങൾ പഠിക്കാനും കർത്താവ് ഇടയാക്കേണ്ടി വരും. കൃപയ്ക്കായിട്ട് ഞാൻ സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ദൈവികതയെക്കുറിച്ചും ദൈവിക തത്വവുമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു. എന്നാൽ അതിലുപരിയായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ മനുഷ്യരിൽ എങ്ങനെ അത് നടക്കുന്നു, അതിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഏത് രീതിയിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് നമ്മളിന്ന് ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഴയ നിയമത്തിലെ പല വിശുദ്ധന്മാരായ ആളുകളിൽ കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നോഹയുടെ കാലത്ത് കർത്താവ് പറഞ്ഞു, ഇനി എന്റെ ആത്മാവ് എന്നേക്കും ജനങ്ങളിൽ വസിക്കത്തില്ല, അല്ലെങ്കിൽ വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. എന്നാൽ അവൻ പൂർണ്ണമായും ദൈവത്തിന്റെ ആത്മാവിനെ എടുത്തു കളഞ്ഞില്ല. ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യനായിട്ട് നമ്മൾ യോസഫിനെ കാണുന്നുണ്ട്. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടെത്തുമോ എന്ന് ചോദിക്കുന്ന നിലയിൽ, അതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിവിപുലമായ നിലയിൽ, അത്യധികമായ നിലയിൽ, ആഴത്തിൽ ചില പ്രത്യേക ദൗത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ജനങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ മേൽ സമ്പൂർണമായും ആവർത്തിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിന് പുതിയ നിയമത്തിൽ നമ്മളെ യോഹന്നാന്റെ ഉദാഹരണവും പഴയ നിയമത്തിൽ നമ്മുടെ മോശയുടെ ഉദാഹരണമുണ്ട്. മോശയുടെ പ്രവൃത്തി, മോശ ചെയ്യേണ്ടിയിരുന്ന പ്രവൃത്തി വളരെ എന്താണ്, വളരെ വിശാലമായ, അല്ലെങ്കിൽ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയാവുന്നതിനപ്പുറത്തുള്ള പ്രവൃത്തിയായിരുന്നു. എന്നാല് ആ പ്രവൃത്തി നിർവഹിക്കാനായിട്ട് ആവശ്യമുള്ള അത്രയും ആത്മാവിനെ, ആത്മശക്തിയെ ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനത് പ്രയാസമാണെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, നീ കുറച്ച് പേരെ എടുക്കും, 70 പേരെ അല്ലെങ്കിൽ 12 ഗോത്രങ്ങളിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുക്ക്, പക്ഷേ ഞാൻ കൊടുക്കുന്ന ഇവിടെ നിന്നായിരിക്കും, നിന്നിലുള്ള ആത്മാവിനെ എടുത്ത് അവർക്ക് വകുത്ത് കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ചെയ്യാനുള്ള പ്രവൃത്തിക്ക് ആവശ്യമുള്ള ആത്മാവിനെ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. അല്ലാതെ ഫറവോനെ പോലെ ഞാൻ എന്ത് ചെയ്യത്തില്ല, ഇഷ്ടിയുടെ എണ്ണം കുറയ്ക്കാൻ പറ്റത്തില്ല, വൈക്കോട് തരികയില്ല എന്ന് പറയത്തില്ല. കർത്താവ് എപ്പോഴും എന്താ പറയുന്നത്, നീ എന്ത് ചെയ്യണോ അതിനുള്ള ആത്മാവിനെ ഞാൻ നിനക്ക് തരാം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളിൽ എപ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എത്രയാണോ അത്രയ്ക്കുമുള്ള ആത്മാവിനെയാണ് കർത്താവ് നമുക്ക് തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യാത്ത ഭാരം കർത്താവിന്റെ തലയെ കെട്ടിവെച്ചിരിക്കുന്നു എന്നാർക്കും പറയേണ്ട കാര്യമില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്തെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തി തുടങ്ങുമ്പോൾ നമുക്കൊരു ടെൻഡൻസി ഉണ്ട് എല്ലാം കൂടെ എടുത്ത് തലയെ കയറ്റി വെക്കാൻ, തനിയെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. പിന്നെ കർത്താവ് എനിക്കിത് വയ്യ, എനിക്ക് ആത്മാവിനെ കൂടുതൽ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞു, നിന്നോട് പറഞ്ഞില്ലല്ലോ ഒന്നും ചെയ്യാൻ. അതുകൊണ്ട് ദൈവം പറയാത്ത പ്രവൃത്തി ചെയ്യാനായിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തരണമെന്ന് നിർബന്ധമില്ല. ഒരുപക്ഷെ ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാതെ ദൈവത്തിന്റെ സന്നിധി തന്നെ ഇരിക്കാനായിരിക്കും. നേതാക്കന്മാരെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന അവർ ദൈവത്തിന്റെ സന്നിധി ഇരിക്കാൻ. അപ്പോസ്തലന്മാർ അവരുടെ ആദിമ സഭയിൽ ചില ചില്ലറ പ്രശ്നങ്ങളുണ്ടായി. ചില്ലറ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, അന്ന് വിധവമാരെ കുറിച്ച് നല്ല കൺസേൺ ഉണ്ടായിരുന്നു. അതിനകത്ത് വിധവമാരുടെ കൂട്ടത്തിൽ യവനായ ഭാഷയിൽ നിന്ന് അത് സംസാരിക്കുന്ന ആളുകളുടെ വിധവമാർക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നുള്ള ഒരു ചെറിയൊരു കംപ്ലൈന്റ് കംപ്ലൈന്റ് വന്നപ്പോൾ അതും കൊണ്ട് ആരുടെ അടുത്ത് വന്നു, അപ്പോസ്തലന്മാരുടെ അടുത്ത് വന്നു. അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ വല്ലതും കൈകാര്യം ചെയ്യേണ്ട പൊന്നു സഹോദരന്മാർ, അതിനും ആത്മാവ് വേണം. പക്ഷെ ആ ആത്മാവല്ല ഞങ്ങളുടെ മേൽ പകർന്നിരിക്കും. ഏത്, എല്ലാത്തിനും ആത്മാവ് വേണം. നമ്മൾ ഇന്നലെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ബസലേലിനെ കുത്തുപണിയാൻ എന്ത് വേണം, ആത്മാവ് വേണം. പക്ഷെ ബസലേലിന്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവല്ല യോശുവയിൽ മേൽ, യോശുവയുടെ മേൽ പകർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മോശയുടെ മേൽ പകർന്നിരിക്കുന്നത്. ഓരോന്നിനും കർത്താവ് എന്താണ്, അവരെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കാനുള്ള പരിശുദ്ധാത്മ ശക്തിയാണ് നൽകുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് ഈ ബസലേലിന്റെ മേലുള്ള ആ ആത്മാവിന്റെ പ്രവർത്തനവും യോശുവയുടെ മേലുള്ള ആത്മാവിന്റെ പ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പഠിച്ചാൽ നമുക്ക് പല കാര്യങ്ങൾ ദൈവാത്മ പ്രവർത്തനത്തിന്റെ വ്യത്യസ്തത മനസ്സിലാക്കാനായിട്ട് കഴിയും. ബസലേലിനോട് കർത്താവ് പറയുന്ന എന്താണ്, ബസലേലിന് കർത്താവ് ദൈവം പേർ ചൊല്ലി വിളിച്ചു, പേർ ചൊല്ലി വിളിച്ചു. എല്ലാവരെയും വിളിക്കുന്നുണ്ട്, പക്ഷേ ബസലേലിനോട് പേർ ചൊല്ലി വിളിച്ചു. പേർ ചൊല്ലി വിളിക്കുന്നവർ മാത്രമാണ് സമാപന കൂടാരത്തിന് പണി നിർത്തണമെന്ന് നമ്മൾ ചിന്തിക്കരുത്. പേർ ചൊല്ലി വിളിച്ചത് ഒരു സ്പെസിഫിക് വർക്കിന് വേണ്ടിയാണ്. ബസലേൽ തന്നെ ഒന്നുമല്ല പണിയുന്നത്, അല്ലേ? നൂറുകണക്കിന് ആളുകൾ ആ പണിയിൽ പങ്കാളികളായിട്ടുണ്ട്. അപ്പോൾ പേർ ചൊല്ലി വിളിച്ചില്ലെങ്കിലും സുവിശേഷ വേല ചെയ്യാം. പക്ഷേ ദൈവം ചില ആളുകളോട് ഇന്ന സ്ഥലത്ത് പോകാൻ പറയും, ഇന്ന പീപ്പിൾ ഗ്രൂപ്പിനിടയ്ക്ക് പ്രവർത്തിക്കാൻ പറയും. ഞങ്ങളുടെ കൂടെ 70 മിഷണറീസ് ഉണ്ട്. അതിനകത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവരാരും ഞങ്ങളൊരു സ്ഥലത്ത് അപ്പോയിന്റ് ചെയ്ത്, അവരെല്ലാം ദൈവത്തിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ദർശനം കിട്ടിപ്പോയ ആളുകളാണ്. അല്ലാതെ ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് ചോദിച്ചു ഞാൻ അതൊന്നും തെറ്റാണെന്ന് പറയുന്നില്ല. ഇപ്പം ഇതിനെ തെറ്റും ശരിയുമല്ല, എല്ലാവരെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നതെല്ലാം ഒരുപോലല്ല എന്ന് മാത്രമേ ഉള്ളൂ, എന്ന് മാത്രം. അല്ലാതെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദൈവം ഓരോ സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ വ്യാപ്തി ഉണ്ടല്ലോ, വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു പ്രാവശ്യം ഞങ്ങളുടെ അടുത്ത് ഒരു എൻ്റെ ഒരു ബൈബിൾ ക്ലാസ്സിൽ വെച്ച് അറ്റൻഡ് ചെയ്ത ഒരു മണക്കാലായി തിയോളജിക്കൽ ഡിഗ്രി കഴിഞ്ഞാണ് ഒരു ബ്രദറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ കണക്കാൻ വെച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം അന്ന് ഞാൻ വന്ന സമയത്ത്, അദ്ദേഹം വന്ന സമയത്ത് എന്നോട്, ഞാൻ മധ്യപ്രദേശിൽ താമസിക്കുന്ന സമയം, വന്നിട്ട് പറഞ്ഞു എനിക്ക് മധ്യപ്രദേശ് വർക്ക് ചെയ്യാനല്ല ദൈവത്തിൻ്റെ വിളി, യു പിയുടെ ഹിൽസിലാണ് എനിക്ക് ദൈവത്തിൻ്റെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു നീ പോക്കോ, പക്ഷേ വേറെ കണ്ട് ഇപ്പം നീ പോയി കഴിഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല, ആരും നിനക്ക് ലാംഗ്വേജ് അറിയത്തില്ല, അവരുടെ കൾച്ചർ അറിയത്തില്ല, അതുമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും നിനക്ക് ബന്ധമില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഇവിടെ ഞാൻ നിനക്ക് തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷേ ഭാഷയും സംസ്കാരവും ഒക്കെ പഠിക്കാനായിട്ട് ഇവിടെ നിൽക്കുക. 3 വർഷം മധ്യപ്രദേശിലെ ഒരു സ്ഥലത്ത് താമസിച്ച് ഈ വ്യക്തി എന്താ ഭാഷ പഠിച്ചു, സംസ്കാരം പഠിച്ചു, പേരെ മിഷണറിമാരുടെ കൂടെ നിന്ന് കാര്യങ്ങളെല്ലാം അഭ്യസിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിനക്കിപ്പോൾ ലാംഗ്വേജ് അറിയാം, കൾച്ചറിനെ കുറിച്ച് ബോധ്യമുണ്ട്, ഇനി നിനക്ക് എവിടെയാണ് പോകേണ്ടതെന്നുള്ളത് പ്രാർത്ഥിച്ചു നോക്കാം. അപ്പോൾ പ്രാർത്ഥിച്ചു നോക്കി കുറച്ച് ഒരു മാസം 30 ഡേയ്സോ 40 ഡേയ്സോ മറ്റോ അദ്ദേഹം ഫാസ്റ്റിംഗ് ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങളുടെ മിഷനിൽ ഒരു ജെയിംസ് പറഞ്ഞ ഒരാളാണ്, അദ്ദേഹത്തോട് പറഞ്ഞു ജെയിംസ് ഞാൻ ഗോണ്ടിയായിട്ട് പോകാമെന്ന് പറഞ്ഞു. ഗോണ്ടിയ മധ്യപ്രദേശ്, അന്ന് മധ്യപ്രദേശ്, ഇപ്പോൾ ഛത്തീസ്ഗഡിലാണ്. എന്നാൽ ജെയിംസ് ചോദിച്ചു നീ വന്നപ്പം പറഞ്ഞത് യു പി ഹിൽസിൽ പോകുന്നതാണല്ലോ, എന്നിട്ട് പിന്നെ ഗോണ്ടിയാന്ന് പറയാൻ കാര്യമില്ല, ഇപ്പോൾ ഗോണ്ടിയാന്ന് പറയുന്നത് MP യിലാണല്ലോ, ഇത് യു പിയുടെ ഹിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതങ്ങനെ ശരിയാകുന്നത്. ഉടനെ ഇവൻ പറഞ്ഞു അല്ല യു പി ഹിൽസിൽ പോകാനാണ് കർത്താവെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ കർത്താവ് ഇപ്പം എന്നെ കാണിച്ചിരിക്കുന്നത് ഗോണ്ടിയായിട്ട് പോകുന്നു. എന്നാൽ ജെയിംസ് ചോദിച്ചു നീ എന്നോട് എന്താ കാണിച്ചതെന്നുള്ളത് നീ അങ്ങ് പറ. അല്ല ദൈവം കാണിച്ചത് ഗോണ്ട എന്നാ, പക്ഷെ ഗോണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലമില്ലല്ലോ, അപ്പം അതുകൊണ്ട് ചിലപ്പം ഗോണ്ടിയ ആയിരിക്കും എന്ന് ഞാൻ എന്നെ ചിന്തിച്ചാന്ന് പറഞ്ഞു. ഇപ്പം ജെയിംസിന് ഈ കൈവെള്ളയിലെ വര പോലാണ് ഇന്ത്യയുടെ മുഴുവൻ സ്ഥലങ്ങളും. ഞാൻ പറഞ്ഞു ആര് പറഞ്ഞ് ഗോണ്ടിയ എന്ന് പറഞ്ഞ സ്ഥലം ഇല്ലെന്ന്, 50 കിലോമീറ്റർ പോയാൽ മതി നേപ്പാളിൽ പോകുന്ന വഴിക്കാണ് ഗോണ്ട, ഇത് ഒറ്റയടിക്ക് പറഞ്ഞു. അത് യു പി ഹിൽസാ, ഉത്തരാഞ്ചലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്, യു പിയുടെ ഹിൽ ഏറിയ ആണ്, ഹില്ലിലോട്ട് പോകുന്ന വഴിയാണ് ഗോണ്ട, നേപ്പാളിനോട് കയറുന്ന വഴി, അവിടുന്ന് ഗോരഖ്പൂർ കഴിഞ്ഞാൽ നേപ്പാളാണ്. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇല്ല എന്നാണ് ഇവൻ ചിന്തിച്ചത്. പക്ഷെ ജെയിംസ് പിറ്റേ ആഴ്ച തന്നെ ഗോണ്ടായിൽ പോയി അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ച് തിരിച്ചു വന്നു. അതിനുശേഷം ഇവനെയും കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്ന് വീടുകളൊക്കെ എടുത്തു. അതിനുശേഷം ഇവൻ വന്നു അവൻ്റെ വൈഫിനെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു പോയി. ഇപ്പോൾ ഗോണ്ടായിൽ വർക്ക് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞത് സ്പെസിഫിക് ആയിട്ട് ദൈവം എന്ത് ചെയ്യും, ചില ആളുകളെ ചില സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, ഒരു ചെറിയ ഉദാഹരണം. ഇതുപോലെയാണ് ഞങ്ങളുടെ കൂടുതലുള്ള എല്ലാ ആളുകളുടെയും കാര്യം, ഞങ്ങളുടെ കാര്യം തന്നെ പറഞ്ഞത്. ഞാൻ തന്നെ മധ്യപ്രദേശിൽ ഡെമോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ആദ്യം പോകും. അപ്പം ഞാൻ 90 വരെ കോളേജ് സ്റ്റുഡൻസിനിടയ്ക്ക് വർക്ക് ചെയ്തിരുന്നത്, 1990 വരെ സ്റ്റുഡൻസിന്. ഞാൻ ആദ്യം തുടങ്ങിയ അല്ലെങ്കിൽ ചെറിയ പരിചയം തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. കേരളത്തിന് മിക്കവാറുള്ള എല്ലാ മലയോര പ്രദേശങ്ങളിലും മലബാറിലും എല്ലാം ഞാനിങ്ങനെ കവലകളിലെല്ലാം പരിശോധന നടത്തിയിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ ജെസ്സിയും കൂടെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്, ഇയാൾ പരിശോധന നടത്തിയില്ലാത്ത സ്ഥലമാണെന്ന് പറഞ്ഞാൽ അവർ പറയും. കാര്യം ചെറുപ്പത്തിൽ അതുപോലെ യാത്ര ചെയ്തിട്ടുണ്ട്, അതുപോലെ യാത്ര ചെയ്ത് ഞാൻ പരിശോധന നടത്തുകയും സ്ഥലങ്ങളിൽ പോയി താമസിക്കും, 3 ദിവസം 4 ദിവസം 5 ദിവസമൊക്കെ പോയി താമസിക്കുകയും. ഞാൻ തന്നെയല്ല എൻ്റെ കൂടെ കോളേജ്, ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ കോളേജ് ഫ്രണ്ട്സ് എല്ലാം കൊണ്ടുപോയി വർക്ക് ചെയ്യാറുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇനി കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന തന്നെയാണ് മടിപ്പച്ച മാഫിയ തുടങ്ങുന്നത്. അപ്പം ഞാൻ ESCയുടെ മാഫിയ നടത്തി, അത് കഴിഞ്ഞിട്ടാണ് അച്ഛനിങ്ങനെ ഞാൻ ആ മാഫിയ കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കോളേജ് ഫ്രണ്ട്സിനിടയ്ക്ക് 1980 to 1990 ഓൾമോസ്റ്റ് ഐ വാസ് വർക്കിംഗ് വെരി ക്ലോസ്ലി വിത്ത് ICPF. 90 ആയപ്പോഴത്തേക്ക് കർത്താവിനോട് പറഞ്ഞു ഐ ഹാവ് സംതിങ് എൽസ് ഇൻ മൈ മൈൻഡ് അബൌട്ട് യു, നിന്നെക്കുറിച്ച് എനിക്ക് വേറെ ചില കാര്യങ്ങളുണ്ട്, ഓർമ്മയുണ്ട്. അപ്പം നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിയെക്കുറിച്ച് എനിക്ക് വലിയൊരു ഒരു ബേഡൻ ഉണ്ടായി. പണ്ടും നോർത്ത് ഇന്ത്യയിൽ പോകാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ മിനിസ്ട്രിയെ ആ നിലയിൽ കൊണ്ടുപോകാനുള്ള വലിയൊരു ബേഡൻ ഉണ്ടായി. ഒരു ട്രാൻസിഷണൽ ഒരു പീരിയഡ് പോലെ ഞാൻ കുറച്ച് നാളുകൾ കേരള ബന്ധു കുസ്തി എഴുതാനായിട്ട് ഞാൻ കുറച്ച് സമയം എടുത്തു. ആൻഡ് ഓൾസോ ഐ വാസ് ടീച്ചിങ് ഇൻ സം ബൈബിൾ സ്കൂൾ, മീറ്റിങ്ങുകളൊക്കെ നടത്തുകയും മീറ്റിങ്ങുകളൊക്കെ പോവുകയും ഒക്കെ ചെയ്തുകൊണ്ട്. ഇൻഫാക്റ്റ് എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഒന്നും ചെയ്യാൻ എന്തോ ഒന്നും പറയാൻ വയ്യാത്ത ഒരു സ്റ്റേജ് ഇപ്പോൾ എന്ന്, അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഞാൻ കുറേ സമയം ചിലവഴിച്ചു. ഐ വാസ് സ്പെൻഡിങ് ടൈം വിത്ത് ദ ലോർഡ്. അപ്പോൾ ഈ ജെയിംസ് എൻ്റെ അടുത്ത്, അന്ന് ജെയിംസ് എൻ്റെ കൂടെ ചെറുപ്പത്തിൽ തൊട്ടേ അവൻ എൻ്റെ കൂടെ വരും. അപ്പോൾ ജെയിംസ് എന്നോട് എപ്പോഴും പറയും അച്ഛൻ പോവുകയാണെങ്കിൽ ഞാനും നോർത്ത് ഇന്ത്യക്ക് വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് ശരിക്കും അങ്ങനെ പോകാൻ ആഗ്രഹം ഉണ്ട്? ഞാൻ എവിടെ പോകാൻ ആഗ്രഹം? അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കും അറിയത്തില്ല എവിടെ പോകേണ്ടെന്നുള്ളൂ. നീ ഇവിടെ വരികയാണെങ്കിൽ കർത്താവ് നമുക്കൊരു വഴി എവിടാണെന്നുള്ളത് കാണിച്ചു തരട്ടെ അല്ലേ. അപ്പം എനിക്ക് എൻ്റെ മാനുഷികമായിട്ട് പല ആലോചനകൾ എൻ്റെ മനസ്സിലുണ്ടായി. കാരണം ഞാൻ ആന്ധ്രാപ്രദേശിൽ സാധാരണ പോവുകയും ഈ ആന്ധ്രാ സ്പീക്കിംഗ് തെലുഗ് സ്പീക്കിംഗ് ആൾക്കാരുടെ ബൈബിൾ ക്ലാസ് എടുക്കുകയാണ്. അപ്പം ഞാൻ ചിന്തിച്ച് നക്സൽ വില്ലേജസ് വല്ലതും തിരഞ്ഞെടുത്ത് അവിടെ വല്ലതും പോയാലോ വാറങ്കൽ. അപ്പം എനിക്ക് അന്നുണ്ടാകാനുള്ള കാരണം ഈ നക്സൽ വില്ലേജസ് എല്ലാം ഒരു വില്ലേജ് മൊത്തമായിട്ടും ഒരു ഫിലോസഫിയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു വില്ലേജിൽ എന്നാ ലെഫ്റ്റ് ചിന്താഗതി കയറി കൂടിയാൽ പിന്നെ അവിടുത്തെ മൊത്തം ആളുകളും അതിൻ്റെ പറയണം. അപ്പം എൻ്റെ മനസ്സിലെ ചിന്ത അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനിറ്റി അക്സെപ്റ്റ് ചെയ്യാതെ ഇത് ചെയ്താലും ഈ അവരുടെ എത്നിക് പശ്ചാത്തലത്തിൽ അവരുടെ ആന്ത്രോപ്പോളജിക്കൽ സ്പെഷ്യാലിറ്റി വെച്ച് ഒരു പക്ഷേ ഇവിടെ മൊത്തമായിട്ട് വരുമോ എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെയൊക്കെ പേരിലാണ് ഇത് ആലോചിച്ചത്. അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് തുളു സ്പീക്കിംഗ് ആളുകളുടെ ഇടയ്ക്ക് പോയി വർക്ക് ചെയ്താൽ കൊള്ളാം. അപ്പോൾ ഞാൻ മോഹൻ പി ഡേവിഡ് അദ്ദേഹം ഞങ്ങളുമായിട്ട് ഒത്തിരി വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ്. മോഹൻ പി ഡേവിഡ് സംസാരിച്ച് അവിടെ പോയി കുറച്ച് വസ്തു വാങ്ങിച്ചു. അവിടെ കാര്യം ഈ ഫ്യൂഡലിസം ഇപ്പോഴും നിലവിലുള്ള സ്ഥലമാണ് ഈ തുളു സ്പീക്കിംഗ് ഭട്ടുമാരുടെ ഇടയ്ക്ക്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് വസ്തു വിറ്റ് കഴിഞ്ഞാൽ അവിടെ പോയി കുറേ വസ്തുവൊക്കെ വാങ്ങിച്ച് മേ ബി ഐ ക്യാൻ ലിവ് ദയർ അറ്റ് ദ സെയിം ടൈമിനോ അങ്ങനെ പ്ലാൻ ചെയ്തു. തുളു പഠിച്ചാലോ എന്ന് ആലോചിച്ച് ഒരു ഭട്ടുമായിട്ടൊക്കെ കുറച്ച് ഞാൻ സംസാരിച്ച് നോക്കി, അവൻ പഠിപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അതും ശരിയായി വന്നില്ല. അപ്പോൾ ജെയിംസ് എന്നോട് പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് പോകണം പോകാൻ ഞാൻ തയ്യാറ. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് കോളിംഗ് ഉണ്ടായില്ല. അതുകൊണ്ടായിരുന്നു കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എ പ്ലേസ്. ഞാൻ അവൻ ചോദിച്ചു നമുക്ക് മധ്യപ്രദേശിൽ പോയി കഴിഞ്ഞാലും. അപ്പോൾ ഞാൻ മധ്യപ്രദേശിൽ പോകാം, അവൻ രണ്ടു മൂന്ന് പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ബീഹാർ നോക്കാം. അപ്പോൾ ഞങ്ങൾ രണ്ടു മൂന്ന് സ്ഥലങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു മധ്യപ്രദേശിൽ പോയാലോ, മധ്യപ്രദേശിൽ പോയാലോ. അപ്പോൾ ഞാൻ ജെയിംസ് ചോദിച്ചു, നീ അത് ചോദിക്കാൻ കാര്യമുണ്ടോ, നിനക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള വല്ല വിഷൻ വല്ലതും ഉണ്ടായി? ഞാൻ പറഞ്ഞു, നമ്മൾ ദമോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കുന്നതായിട്ട് ഞാൻ ഒരു ദർശനം കാണും. ഞാൻ പറഞ്ഞു, ഡാക്ടർ നീ എന്താ വേണ്ടേ? ഇപ്പം പറഞ്ഞു, നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അത് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ മായാതെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, റെയിൽവേ നിനക്ക് ഞാൻ നിനക്കറിയാം സ്ഥലം? അപ്പം പറഞ്ഞു, എനിക്കറിയത്തില്ല. അവനെ നോർത്ത് ഇന്ത്യയിലൊക്കെ നടന്നിട്ടുള്ളതാണ്, യാത്ര ചെയ്തിട്ടുള്ളതാണ്, പഠിച്ചതേ ഉള്ളൂ, അവൻ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അതൊരു നമുക്ക് റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ റെയിൽവേ മാപ്പിൽ എന്തായാലും കാണുമല്ലോ. സോ വി ജസ്റ്റ് റെയിൽവേ മാപ്പ് എടുത്ത് നോക്കി ആൻഡ് ദ പ്ലേസ് വാസ് ദെയർ. അങ്ങനെയാണ് ഞങ്ങൾ വാസ്തവത്തിൽ ഡമോയ്ക്ക് പോകുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾ മധ്യപ്രദേശിലെ ഡമോയിലോട്ട് പോകുന്നത്. ഈ എങ്ങനെ പോകേണ്ടതെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചെന്നിട്ട് 7 ദിവസം കൊണ്ടാണ് ചെന്നതെന്നുള്ളതേ ഉള്ളൂ. കാര്യം ഇതിലേക്കൂടെ പോകേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമില്ലായിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞത്, ദൈവം പ്രത്യേകമായിട്ട് ബസലിനെ ദൈവം പേർ ചൊല്ലി വിളിച്ചു, അവനെ ഒരു സ്പെസിഫിക് വർക്ക് ഏൽപ്പിച്ചു. എന്നാൽ ഓരോ സുവിശേഷ വേലക്കാരനെയും അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തനം ചെയ്യാനുള്ള എല്ലാവർക്കും ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് കോളിംഗ് കിട്ടി അങ്ങനെ പോകണമെന്ന് നിർബന്ധമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. എഞ്ചിനീയറാകാൻ കോളിംഗ് വേണ്ട, അത്രയൊക്കെ കോളിംഗ് മതി. എന്തോ ആകാനും സുവിശേഷ വേലക്കാരനാകാനും എഞ്ചിനീയറാകാൻ നമ്മൾ കോളിംഗ് വേണമെന്ന് പറയുന്നുണ്ട്, വേണം. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം അതാണ് ഇല്ലേ. നമ്മുടെ പിള്ളേർ 18 വയസ്സുള്ളപ്പം നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് ആരോചന പ്രാപിക്കുന്നുണ്ട്, കർത്താവ് എന്നെ മോൻ എഞ്ചിനീയർ ആകാനാണോ ആഗ്രഹിക്കുന്നത്, അതാണോ നീ ഉദ്ദേശിക്കുന്നത്, അതോ മീൻ കച്ചവടക്കാരനാകാനാണോ, എന്താണെങ്കിലും എനിക്ക് സമ്മതമാണ് കർത്താവ്. നമ്മൾ പറയൂ പറയൂ ഇല്ല. അപ്പൊ എഞ്ചിനീയർ ആകാൻ വേണ്ടി എന്ത് വേണ്ട? കോളിംഗ് വേണ്ട. ഡോക്ടർ ആകാൻ കോളിംഗ് വേണ്ട. ബാങ്ക് ഉദ്യോഗസ്ഥനാകാൻ കോളിംഗ് വേണ്ട. ബിസിനസ് ചെയ്യാൻ കോളിംഗ് വേണ്ട. പിന്നെ ആ എന്തിനു മാത്രം മതി കോളിംഗ്? സുവിശേഷം അറിയാൻ വേണ്ടി കോളിംഗ് ഉണ്ടല്ലേ പറ്റുള്ളൂ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നിങ്ങൾ സകല ജനതകളോടും പോയി സുവിശേഷം അറിയിക്കും എന്നുള്ള കർത്താവിൻ്റെ കൽപ്പന എല്ലാവർക്കുമായി കൊടുത്തു കഴിഞ്ഞിട്ടുള്ള കൽപ്പനയാണ്. അത് ചെയ്യാൻ നിങ്ങൾക്ക് എത്രയും കോളിംഗ് വേണോ അത്രയും കോളിംഗ് തന്നെ വേണം എഞ്ചിനീയർ ആകണമെങ്കിൽ, അത്രയും കോളിംഗ് തന്നെ. അപ്പം ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്നുള്ളത് കുത്തിയിരുന്ന് ഉപവാസം കൊടുത്ത് പ്രാർത്ഥിച്ച് പ്രാപിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾ എന്ത് പറയുന്നത്? അത് തന്നെയല്ല. അങ്ങനെ നാളെ ഇരുന്നാൽ ദൈവം സുവിശേഷ വേളയ്ക്ക് വിളിച്ചാലോ എന്നുള്ള പേടി കൊണ്ടുകൂടാണ് ഇരിക്കാത്തത്. വേറെ കാര്യമൊന്നുമില്ല. അങ്ങനെ കാണും കുട്ടികളെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ചിലപ്പോൾ സുവിശേഷ വേളയ്ക്ക് വേണ്ടിയാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകാതിരിക്കാൻ പറ്റും. അതുകൊണ്ട് ചോദിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് അല്ലേ. ഞാൻ പറഞ്ഞത്, ദൈവം എല്ലാവരെയും വിളിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം അതാണ്, ഇന്ത്യയുടെ പശ്ചാത്തലം വെച്ച് നോക്കിയാൽ, ഇന്ത്യയുടെ ആവശ്യം വെച്ച് നോക്കിയാൽ, വിശാലമായി കിടക്കുന്ന ആ ഭൂമിയെ വെച്ച് നോക്കിയാൽ, കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ വേക്കൻസീസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ന് ലോകത്തിൽ വേക്കൻസി ബാക്കി കിടക്കുന്ന, വേക്കൻസി ഒഴിഞ്ഞു കിടക്കുന്ന ഒറ്റ ജോലി കൊടുക്കും, മിഷനറി പ്രവർത്തനം. പാസ്റ്റർമാരുടേത് പോലും ഇല്ല, പാസ്റ്റർമാരുടേത് പോലും ഇല്ല. എന്നാൽ ഒഴിഞ്ഞു കിടക്കുന്ന ജോലി അതേ ഉള്ളൂ, മിഷനറി പ്രവർത്തനം. കാര്യം ആവശ്യത്തിൽ കൂടുതൽ പാസ്റ്റർമാരുണ്ടോ നമ്മുടെ നാട്ടിൽ? അതുകൊണ്ട് അസഭ കിട്ടാം അല്ലേ. പലരുടെയും പ്രശ്നം ഈ പ്രാവശ്യം മാറ്റമൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തു വന്നപ്പോൾ എനിക്ക് സഭ കിട്ടിയില്ല. സഭ തടയണമെന്ന് പറഞ്ഞ് നേതാക്കന്മാരുടെ എല്ലാം പുറകെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? എക്സസ് ഉണ്ട് ഇല്ലേ? എക്സസ് പാസ്റ്റർമാരുള്ളതുകൊണ്ടല്ലേ സഭ കിട്ടാത്തത് ഇല്ലേ? എക്സസ് എല്ലായിടത്തും ഉണ്ട് അല്ലേ? എഞ്ചിനീയേഴ്സ് എക്സസ് ആണ്, ഡോക്ടേഴ്സ് എക്സസ് ആണ്. അതുകൊണ്ടാണ് ഹൈലി സ്പെഷ്യലൈസ്ഡ് അല്ലാത്ത ഒരു ഡോക്ടർക്ക് ജോലി കിട്ടാൻ പോകുന്നത്. ഹൈലി സ്പെഷ്യലൈസ്ഡ് അല്ലാത്ത പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലാത്ത എം ടെക് ഇല്ലാത്ത ബി ടെക്കുകാരനിപ്പോൾ ജോലി കിട്ടാൻ ഡിഫിക്കൽട്ട് അല്ലേ? ഡിഫിക്കൽട്ട്. എന്തുകൊണ്ടാണ് ഹൈലി സ്പെഷ്യലൈസേഷൻ, ഹൈ സ്പെഷ്യലൈസേഷൻ ഇല്ലാതെ ജോലി കിട്ടാത്തത് എന്തുകൊണ്ടാണ്? എക്സസ് ആളുള്ളതുകൊണ്ട്. അപ്പോൾ എക്സസ് പാസ്റ്റർമാർക്കും എന്തുണ്ട്? എക്സസ് ഉണ്ട്. പക്ഷെ മിഷണറിമാർക്ക് മാത്രം എന്തില്ല? എക്സസ് ഇല്ല. കാര്യം വേക്കൻസി ഒഴിഞ്ഞ് കിടക്കുകയാണ്, ആർക്കും വരണം. എന്നാൽ എല്ലാ ദിവസവും രാവിലെ 5 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ, 11 മണി നേരം വരെയും എന്താണ് കർത്താവ് ചന്തയിൽ വന്ന് നോക്കുക, ഒരുത്തനെ കൂടെ കിട്ടുമോ, ഒരുത്തനെ കൂടെ കിട്ടുമോ, ഒരുത്തനെ കൂടെ കിട്ടുമോ. അന്നേരമാണ് നമ്മൾ പറയുന്നത് എനിക്ക് വിളിയില്ലെന്ന്. ആര് പറഞ്ഞ് വിളിയില്ലെന്ന്? ആര് പറഞ്ഞ് വിളിയില്ലെന്ന്? അവൻ എന്നേരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. കർത്താവിനോടൊന്ന് ചോദിച്ചു, കർത്താവ് ഞാൻ പോരട്ടെ എന്ന്. എന്നിട്ട് പറ, അല്ലേ പറ, ഞാൻ കർത്താവിനോട് പല പ്രാവശ്യം കരഞ്ഞ് പറഞ്ഞു, കർത്താവ് എന്നെ കൂടെ നിന്റെ മുന്തിരിത്തോട്ടത്തിലൊന്ന് അധ്വാനിക്കാൻ വേണ്ടി വിളിക്കണേ, കർത്താവ് എന്നെ കൂടെ സുവിശേഷം വരെ ഞാൻ സമ്മതിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ കർത്താവ് സമ്മതിച്ചില്ല. എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, സ്പെഷ്യലായിട്ട് പ്രാർത്ഥിച്ചിട്ട് കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എന്നെ വിളിക്കണേ കർത്താവ്, കർത്താവ് ഞാൻ പൊക്കോട്ടെ കർത്താവ്, ഞാൻ സുവിശേഷം വരെ ചെയ്തോട്ടെ കർത്താവ് എന്ന് ചോദിച്ചു, കർത്താവ് പറഞ്ഞു നീ ചെയ്യരുത് എന്ന് ആരോട് ഇങ്ങനെ പറഞ്ഞാൽ അവരെ നമുക്ക് എക്സെപ്റ്റ് ചെയ്യാം. അല്ലാത്തവരെ ആരെയും വെറുതെ വിടാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? വിളി കിടക്കുക. ഓക്കെ, ഞാനിത് പിന്നെ ഒന്നുകൂടെ പറഞ്ഞത് ഇത് മറന്നുപോകാതിരിക്കാനും ഒന്നുകൂടെ ഓർക്കാനും വേണ്ടിയാണ്. ഇനി ബസലേലിനെ ദൈവം പേർ ചൊല്ലി വിളിച്ച് ദിവ്യാത്മാവിനെ ജ്ഞാനവും ബുദ്ധിയും കൊണ്ട് നിറച്ചു സമാഗമ കൂടാരത്തിൽ പണി ചെയ്യേണ്ടത്. എന്നാൽ യോശുവയെ പറ്റി കർത്താവ് പറയുന്നതെന്നറിയാമോ? 27-ാം സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. ബസലേലിനെ ദൈവം പേർ ചൊല്ലി വിളിച്ചു. യോശുവയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പറയുന്നത് എന്റെ ആത്മാവുള്ള പുരുഷനായി നിന്റെ മകനായ യോശുവയെ വിളിച്ച് അവന്റെ മേൽ കൈവച്ചു. അപ്പൊ കർത്താവ് പറയാണ് എന്റെ ആത്മാവ് അവന്റെ മേൽ ഉണ്ട്, എന്റെ ആത്മാവുള്ള പുരുഷനായി, എ മാൻ വിത്ത് മൈ സ്പിരിറ്റ്, എന്റെ ആത്മാവുള്ള ഒരു പുരുഷൻ. അതിന്റെ അർത്ഥം എന്താണ്? അവനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കാര്യത്തിന് വേണ്ടി മാത്രമല്ല കർത്താവ് നിയോഗിച്ചിരിക്കുന്നത്, അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ അങ്ങ് കൊടുത്തിരിക്കുക. ഞാൻ പറഞ്ഞതിന് വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ. ബസലേലിനൊരു ജോലി ചെയ്യാൻ, ഒരു സ്പെസിഫിക് ജോലി ചെയ്യാനായിട്ട് മാത്രം കർത്താവ് എന്ത് ചെയ്തു? ദിവ്യജ്ഞാനം കൊടുത്തു, നിയോഗിച്ചു. അതിനും ദൈവത്തിന്റെ ഇതുണ്ടല്ലേ പറ്റുള്ളൂ. ഒരു പ്രവൃത്തി ചെയ്യേണ്ടതിന് ദൈവം തന്റെ ആത്മാവിൽ ബസലേലിനെ നിറച്ചു. അവന്റെ എല്ലാ മണ്ഡലങ്ങളിലും അവൻ ഈ വൈദഗ്ധ്യം കാണിക്കണം നിർബന്ധമൊന്നുമില്ല. അവൻ നല്ല കൊത്തുപണിക്കാരനായിട്ട് അല്ലെങ്കിൽ ലോഹങ്ങളിലെല്ലാം നന്നായിട്ട് കൊത്തുപണി ചെയ്യാൻ കഴിവുള്ളവനും സങ്കല്പിക്കാനും ഇമാജിൻ ചെയ്യാനും ചിത്രം വരയ്ക്കാനും എല്ലാം കഴിവുള്ളതായിരിക്കും. പക്ഷെ അവൻ പാട്ട് പാടാൻ നോക്കിയാൽ ചിലപ്പം എന്തുവാ നാട്ടുകാർ ഓടിപ്പോയെന്നിരിക്കും അല്ലേ? ചിലരെ കൊണ്ട് പാട്ട് പാടിക്കേണ്ട എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശീർവാദം പറഞ്ഞിട്ട് ആളുകൾ പിരിഞ്ഞു പോയില്ലെങ്കിൽ ഒരു പാട്ട് പാടിച്ചാൽ മതി. ആശീർവാദം ലഭിച്ചിട്ട് ആളുകൾ പിരിഞ്ഞു പോയില്ലെങ്കിൽ എന്താ, ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ മതി. നാച്ചുറലി നമുക്ക് ഡിസ്പേഴ്സ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ദിവ്യാത്മാവിനാൽ അവൻ നിറച്ചത് ഏത് മണ്ഡലത്തിൽ ഏത് കാര്യം ചെയ്യാൻ വേണ്ടിയാണ്? ഫോർ വാട്ട് പർപ്പസ് ഹീ ഈസ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഇൻ ദാറ്റ് റിയലം ദാറ്റ് ഏരിയ ഈസ് ഗുഡ്. ഗുഡ് എന്നുള്ളതല്ല, ഹീ ഈസ് ബെസ്റ്റ് ബിക്കോസ് യു നോ കർത്താവാണ് അവനെ അത് ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അവനെ ഏൽപ്പിക്കാത്ത മണ്ഡലങ്ങൾ ധാരാളം ഉണ്ടായി, അതിനകത്ത് അവൻ പണി ചെയ്യാനായിട്ട് പോകരുത്. അവന് പക്ഷെ കഴിവില്ലാത്തൊരു പ്രസംഗകനായിരിക്കാം, കഴിവില്ലാത്തൊരു പാട്ടുകാരനായിരിക്കാം. കാര്യം ദൈവം അവനെ വിളിച്ചത് പാട്ടുകാരനായിട്ടോ പ്രസംഗകനായിട്ടോ അല്ല, എന്തിനാണ്? കൊത്തുപണി ചെയ്യാനായിട്ട്, ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിന്റെ പണി ചെയ്യാനായിട്ട്. എന്നാൽ അതിൽ അവൻ എക്സലന്റ് ആണെങ്കിലും മറ്റ് കാര്യങ്ങൾ അവൻ ഇടപെട്ടാൽ അത് ശരിയാകണമെന്ന് നിർബന്ധമില്ല. ദൈവം നമ്മൾ ഏത് മണ്ഡലത്തിലാണ് അഭിഷേകം ചെയ്തിരിക്കുന്നതെന്ന് അറിയണം. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. വാട്ട് ഈസ് മൈ കോളിംഗ്? വാട്ട് ഈസ് മൈ അനോയിന്റിംഗ്? ഇൻ വാട്ട് ഏരിയ ഗോഡ് ഈസ് അനോയിന്റഡ് മീ? വാട്ട് ഗോഡ് വാണ്ട്സ് മീ ടു ഡു? അതിനെക്കുറിച്ച് ഒരു സ്പെസിഫിക് നോളജ് നമുക്കുണ്ടായിരിക്കും. അത് ആത്മാവിൽ നമുക്ക് ആ ഒരു അറിവുണ്ടായിരിക്കണം. എന്നാൽ അത് നമ്മൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മളെ ദൈവം അത് ഏൽപ്പിച്ചിരിക്കുമ്പോഴും അതിൻ്റെ പ്രഭാസന 31-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ പുറപ്പാട് 31:6 അഹിസമാക്കിന്റെ മകനായ ഇവിടെ ബസലേലിനോട് കൂടെ വേറെ രണ്ടുപേരെ കൂടെ കർത്താവ് എന്തുവാണ് അവരുടെ ഹൃദയത്തിലും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ബസലേലിന് മാത്രമല്ല അവന്റെ കൂട്ടത്തിൽ രണ്ടുപേരെ കൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാം ചെയ്യാൻ അവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യം പറഞ്ഞിരിക്കുന്ന അറിയാമോ, ആ മൂന്നാം വാക്യത്തിൽ അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന വെള്ളി താമരം കൊണ്ട് പണിയുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കുത്തു പണിയുവാനും സകലവിധ മനസ്സിനെ ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആരെ? ബസലേലിന്. എന്നാൽ കൂടെ വർക്ക് ചെയ്യാനുള്ളവർക്ക് എന്ത് കൊടുത്തിരിക്കുന്നു? എന്താ? ഞാൻ അവരുടെ ഹൃദയത്തിലും ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ അസിസ്റ്റ് ചെയ്യാനായിട്ട് കർത്താവ് ചിലരെ ആക്കിയിട്ടുണ്ട്. എല്ലാവരും ദൈവം വിളിച്ചിരിക്കുന്നത് ഏറ്റവും ടോപ്പിൽ നിന്നല്ല കാര്യങ്ങൾ ചെയ്യാനല്ല, എന്നാൽ ഞാൻ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു വെറും ഒരു അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അസിസ്റ്റൻസിനായിരിക്കും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത്. കാര്യം കാണുന്നവരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആരെയാ? ബസലേലിനെ. മറ്റവരുടെ പേര് വായിക്കാൻ തന്നെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇല്ലേ? വായിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് തെറ്റിപ്പോകുന്നു. ശരി, അതങ്ങനെ എപ്പോഴും വായിക്കുന്നു. പക്ഷെ ബസലേൽ ബസലേൽ നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം എപ്പോഴും നമുക്ക് തരുന്ന യുനോ ആത്മാവിനെ തരുമ്പോൾ ഡസൻ മീൻ ദാറ്റ് ഓൾ ദ ടൈം വി ആർ ദ ലീഡേഴ്സ്. മെനി ടൈംസ് യുനോ വി ഹാവ് പാർട്ട്നേഴ്സ്. ദൈവത്തിന്റെ സഭയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അവർക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആറാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നതാണ്, ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും അവർ ചെയ്യും. ഒരാളല്ല, ബസലേൽ ചെയ്യുന്നല്ല, അവർ ചെയ്യും. കാര്യം ബസലേലിനെ കൊണ്ട് തന്നെ ഒന്നും ഈ സമാന കൂടാരത്തിന്റെ പണി ചെയ്യാനായിട്ട് കഴിയത്തില്ല, കഴിയത്തില്ല. അവർ ചെയ്യും. അത് ഉദ്ദേശിക്കുന്ന ഒരാൾ തന്നെ ചെയ്യാൻ കർത്താവ് ഉദ്ദേശിക്കുന്നില്ല. കൂട്ടായ പ്രവർത്തനമാണ്. എന്നാൽ ഇവിടുത്തെ എനിക്ക് രസകരമായി തോന്നിയൊരു കാര്യം, ഇവർക്ക് വിഷൻ ദൈവം കൊടുത്തില്ല. വിഷൻ കൊടുത്തത് ആർക്കാ? മോശയ്ക്കാ. ബസലേലിനും കൊടുത്തില്ല. ബസലേലിന് ജ്ഞാനം കൊടുത്തെങ്കിലും ദർശനം കൊടുത്തില്ല. The vision is given to, the blueprint is given to Moses. ഇല്ലേ? ബസലേലിന് അത് ചെയ്യാനുള്ള ജ്ഞാനം കൊടുത്തു. പക്ഷെ ബ്ലൂ പ്രിന്റ് ആരുടെ കൊടുത്തിരിക്കുക? മോശനെ കൊടുത്തിരിക്കുക. അപ്പോൾ വിഷൻ ഒരാൾക്കും പണി മറ്റൊരാൾക്കുമാണ്, ദർശനം ഒരാൾക്കും ജോലി മറ്റൊരാൾക്കുമാണ്. സമാധാന കൂടാരത്തിന്റെ ബ്ലൂ പ്രിന്റ് ഇദ്ദേഹം കൊടുത്തു. ഇത് നമുക്കങ്ങോട്ട് ദഹിക്കാൻ കെ നമ്മുടെ നാട്ടില് എനിക്ക് തോന്നുന്നില്ല ഇത് നടക്കും. നമ്മുടെ നാട്ടിലെ പ്രശ്നം വിഷനുള്ളവൻ കാര്യങ്ങളല്ല, വിഷനുള്ളവൻ കാര്യം ചെയ്തോണം, അവൻ തന്നെ അസിസ്റ്റ് ചെയ്യാനൊന്നും ആളെ ഒന്നും കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ കിട്ടുന്നത് കഴിവില്ലാത്തവനായിരിക്കും. ഇല്ലേ? അവൻ പറയുന്നതെന്നറിയാമോ, എനിക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ ആരെയെങ്കിലും കൂട്ട് കിട്ടുമെന്ന്. ഞാൻ പറയട്ടെ, നമ്മളുടെ ഈ മലയാളികളുടെ പ്രത്യേകിച്ചുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളുടെ വിഷയം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, നോർമലി അക്സെപ്റ്റ് ചെയ്തു. ഒരാളുടെ കൂടെ നമ്മൾ നിന്ന് വർക്ക് ചെയ്തു, ഒരാളെ അസിസ്റ്റ് ചെയ്തു. എന്നാൽ വേദപുസ്തകത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എല്ലായ്പ്പോഴും മോശ മരിക്കുന്നത് വരെയും യോശുവ എന്ത് ചെയ്തു? മോശയുടെ കൂടെ തന്നെ നടന്നു. ഏലിയാവ് മരിക്കുന്നത് വരെയും ഏലീശ എന്ത് ചെയ്തു? ഏലിയാവിന്റെ കൂടെ നടന്നു. ഇല്ലേ? യേശു കർത്താവ് സ്വർഗത്തിലേക്ക് കരേറി പോകുന്നത് വരെയും ശിഷ്യന്മാർ അവന്റെ കൂടെ നടന്നു. യോഹന്നാന്റെ ശിഷ്യന്മാർ, ഈ മൈൻഡ് മലയാളി, മലയാളിക്ക് ഒരു ചെറിയ കാലം പോലും ഒരാളുടെ കീഴിൽ നിൽക്കാൻ പറ്റും. നൃത്തത്തും ഇല്ലാതെ വേറെ കാര്യം. നേതാക്കന്മാർക്കും പ്രശ്നമുണ്ട്, അനുഗമിക്കുന്നവനും പ്രശ്നമുണ്ട്. ഇല്ല, അനുഗമിക്കാൻ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ വിഷൻ കിട്ടിയവൻ അഹങ്കാരം പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവന് ചിലപ്പം പ്രവർത്തിക്കാൻ പറ്റത്തില്ല. തിരിച്ചുകൊണ്ട് വിഷൻ കിട്ടിയവൻ ബസലേലിന് ദൈവജ്ഞാനം കൊടുത്താൽ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ബ്ലൂ പ്രിന്റിന്റെ ഒരു കോപ്പി മോശയുടെ കയ്യിൽ നിന്ന് കിട്ടിയാൽ മതി, അവൻ അടിച്ചു മാറ്റി വേറെ സമാന കൂടാരം പറഞ്ഞു. ബ്ലൂ പ്രിന്റിന്റെ ഒരു കോപ്പി ബസലേലിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവൻ അതുകൊണ്ട് പോയി വേറെ സമാധാന കൂടാരം പറഞ്ഞു. അതാണ് നമ്മളുടെ ഇടയിലെ പ്രശ്നം എന്ന് പറഞ്ഞു. അല്ല, ഞാൻ തമാശയോട് പറയുന്നതല്ല, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്നുള്ളത്. നമ്മുടെ എന്നാ ചിന്ത, നമ്മൾ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തെങ്കിൽ നന്നാവുള്ളൂ. നമ്മൾ എപ്പോഴും വി ജസ്റ്റ് വാണ്ട് ടു പ്ലേസ് അവേഴ്സ് ഓൺ ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ, ഏറ്റവും മോളിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഒത്തിരി കൂടുതൽ, ഏറ്റവും മോളിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുന്നത്. എന്നാൽ ഈ ബില്ലി ഗ്രഹാം ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, മിക്കവാറും ഉള്ളവർ മാറി വേറെ തുടങ്ങിയാൽ അവർക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ തുടങ്ങാൻ കഴിവുള്ള, അതിനേക്കാൾ കഴിവുള്ള ആളുകൾ ബില്ലി ഗ്രഹാം ഇവാഞ്ചലിസ്റ്റിക് പേര് തന്നെ വേറൊരാളുടെ പേരുണ്ട്. നമുക്കത് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. വല്ല നമ്മൾ വല്ല എന്തുവാ ഗ്ലോറി മിഷൻ എന്നോ മറ്റേ മിഷൻ എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും വലിയ പ്രയാസമില്ല. എന്നാൽ ഒരാളുടെ പേരിൽ പോയി വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് എന്താ ഒരാൾ അതിൻ്റെ പുറകെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പോകത്തില്ല. ആ അവൻ്റെ ആൾക്കാർ പേര് കിട്ടുന്ന അവനല്ലേ, അവൻ ചെയ്യട്ടെ എന്നാ നമ്മുടെ മനസ്സ്. കാര്യം എന്നറിയാമോ, നമ്മളുടെ വിധേയത്വം ഒരിക്കലും ദൈവത്തോടല്ല. നമ്മളുടെ വിധേയത്വം ദൈവത്തോടാണെങ്കിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് വിഷനാണോ മറ്റൊരാൾക്ക് കിട്ടിയിരിക്കുന്ന ബ്ലൂ പ്രിന്റ് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കത്തില്ല. എല്ലാത്തിൻ്റെയും പിന്നിൽ ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവം എന്നോട് ചെയ്യാൻ പറയുന്ന കാര്യം, ദൈവം ഒരു സ്കൂ നട്ടിട്ട് കൊടുക്കാനാണോ പറഞ്ഞിരിക്കുന്നത്, ശരി പിന്നെ ദൈവം ബ്ലൂ പ്രിന്റ് വരയ്ക്കാനാണോ പറഞ്ഞിരിക്കുന്നത്, ശരി അല്ലേ എന്ന് ചിന്തിക്കാനുള്ള മനോഭാവം നമുക്ക് പലപ്പോഴും ഇല്ല. എന്നാല് പൗലോസ് പറയുന്ന ഒരു കാര്യം ഞാൻ പലപ്പോഴും അറിയും, ഒന്ന് കൊരിന്ത്യർ 3:4 അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ. ഒരുത്തൻ പറയാണ് ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, മറ്റൊരുത്തൻ പറയുന്നു ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ. പൗലോസ് ചോദിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാല് നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്താ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പൊ നമ്മൾ പറയും ശരിയാ, നമ്മൾ സാധാരണ മനുഷ്യരാ, അതാ ഇന്നത്തെ പ്രശ്നം ഇല്ലേ. നമ്മളെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നതല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് For when one say, I belong to Paul, and another, I belong to Apollos, are you not merely men? നിങ്ങൾ വെറും മനുഷ്യരല്ലേ എന്ന് പറയുന്നത് അതല്ലേ വേണ്ടെന്ന് ചോദിക്കുന്നു. അല്ല, വി ആർ നോട്ട് ജസ്റ്റ് മെൻ, വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്, വി ആർ പീപ്പിൾ ഓഫ് ഗോഡ്. കാര്യം ഇന്നത് നമ്മളെ വ്യത്യാസമില്ല. ഇന്നിപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഡിഫറെൻ്റ് ആയിരിക്കണമെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല, നമ്മൾ വ്യത്യസ്തരായിരിക്കണം ചിന്തിക്കുന്നില്ല. കാരണം ലോകത്തിലുള്ളവരെ പോലെ തന്നെ നമ്മൾ ആക്ട് ചെയ്യുന്നു, ലോകത്തിലുള്ളവരെ പോലെ തന്നെ ജീവിക്കുന്നു, ലോകത്തിന്റെ സിസ്റ്റം തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു. സഭയിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ദൈവിക സിസ്റ്റമാണ്, ഡാറ്റ സിസ്റ്റമാണ്, ലോകത്തിന്റെ സിസ്റ്റമാണ്. കാര്യം നമ്മൾ പഠിച്ചിരിക്കും. ഞാൻ ഒരിക്കലും ഒരു ഓർഗനൈസേഷന്റെ ലീഡർഷിപ്പിലുള്ള ആളുകൾ തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം അവിടുത്തെ പ്രശ്നങ്ങൾ, അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവരെന്നോട് ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ വാട്ട് ഇസ് ദ പ്രോബ്ലം വിത്ത്, മറ്റൊന്നുമല്ല, നമ്മളൊക്കെ സെക്യുലർ ഫീൽഡിൽ പണ്ടൊക്കെ തുടങ്ങി ഞാനൊന്നും അറിയാൻ വയ്യാത്തതാണ്, നമ്മുടെ പിതാക്കന്മാർക്കൊന്നും ഒന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നമ്മളെല്ലാം ഏതെങ്കിലുമൊക്കെ ഓഫീസസിൽ നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരും കോളേജിൽ പഠിപ്പിക്കുന്നവരും അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഡിവിഷൻ മുഴുവൻ കൈകാര്യം ചെയ്യുന്നവരും അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിൽ ഒരു മെഡിക്കൽ ഓഫീസറോ അഗ്രികൾച്ചർ ഓഫീസറോ ഇങ്ങനെയുള്ളവരൊക്കെയാണ്. അപ്പം നമ്മുടെയൊക്കെ ഓഫീസിൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഇതൊക്കെ കൈകാര്യം ചെയ്ത് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഓഫീസിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കറിയില്ല എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാലും ഉടനെ തന്നെ എങ്ങനെ ഓഫീസിൽ ഇത് കൈകാര്യം ചെയ്തോ അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും കൈകാര്യം ചെയ്യുന്നു. അപ്പൊ പറ്റുന്നില്ലെന്നറിയാമോ, വി ആർ ജസ്റ്റ് മെൻ, വി ആർ മിയർ മെൻ, നമ്മൾ സാധാരണക്കാരായിത്തീരുന്നു, സാധാരണക്കാരായി. ഒരു സഭ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഒരു ക്രിസ്തീയ പ്രവർത്തനം, ഒരു ക്രിസ്തീയ ഭവനം, ഇതൊന്നും സാധാരണമല്ല. ഇതിലെല്ലാം എന്താണ്, ആത്മനിയന്ത്രിത അവസ്ഥ ഉണ്ടാകണം. ആത്മനിയന്ത്രിത അവസ്ഥ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. നമ്മൾ ഉടനെ ചോദിക്കുന്നത് അവനെന്തിനാ അത്രയും കിടന്ന് ചാടുന്നത്, എന്തോ ചാടുന്നത്, നീയാണോ നിശ്ചയിക്കുന്ന ഈ കാര്യങ്ങൾ, ഹൂ ആ സാസിൻ, അവനോട് ചാടാൻ പറഞ്ഞെങ്കിൽ ആരാ പറഞ്ഞത്, ചാടുന്നെങ്കിൽ ദൈവം പറഞ്ഞല്ലേ, അവൻ ചാടുന്നത് നോക്കണം, നിനക്കെന്തോ വേണം അല്ലേ. വി ആർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് അതേഴ്സ്, വൈ ആർ ലുക്കിംഗ് ടു ദോസ് പീപ്പിൾ, വൈ ഡോണ്ട് യു ജസ്റ്റ് ലുക്ക് അറ്റ് ജീസസ്. നിന്നോട് എന്താ പറഞ്ഞു പറഞ്ഞാൽ നിനക്കെങ്കിൽ ചെയ്താൽ പോരെ, പോരെ. വി ആർ കൺസേൺ അബൌട്ട് എവറി അതർ പീപ്പിൾ, മറ്റുള്ളവൻ്റെ കാര്യം എല്ലാം കയറി നമ്മൾ തലയിടും, നന്മയ്ക്ക് വേണ്ടിയൊന്നുമല്ല. ഈ ഞണ്ടിന്റെ കാര്യം നമ്മൾ കൊണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു തമാശയുണ്ട്, ഇതിനെ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ലൈവായിട്ട് എക്സ്പോർട്ട് ചെയ്യണം എന്നാ മാർഗം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചു. ലൈവായിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അടച്ചു പൊട്ടിക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് കിട്ടത്തില്ലല്ലോ. ഇപ്പൊ ലൈവായിട്ട് ഇടാനുള്ള മാർഗം എന്നാ, ഒരു മലയാളി പറഞ്ഞു ഒരു പ്രശ്നമില്ല, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു ഡ്രാമിനകത്ത് ഇതിനെ എല്ലാം കൂടി ഇട്ടാൽ മതി. അപ്പൊ ഇത് കയറി നടന്നങ്ങ് പോകത്തില്ല, ഇല്ലെന്നേ, ഒന്ന് മുകളിലോട്ട് പോകുമ്പോൾ മറ്റൊന്ന് താഴോട്ട് കയറി പിടിച്ചോളൂ, ഒരെണ്ണം മുകളിലോട്ട് കയറി പോകുമ്പോൾ മറ്റവൻ തന്നെ, നമ്മൾ ട്രംപ് തുറന്നു കിട്ടാച്ചാൽ മതി, ഒരു പ്രശ്നമില്ല, ഒരുത്തം മുകളിലോട്ട് കയറുമ്പോൾ മറ്റവൻ എന്ത് ചെയ്തോളൂ, കാല കയറി പിടിച്ച് വലിച്ചു താഴെയിട്ടു. ദിസ് ഇസ് എക്സാക്ട്ലി ഹാപ്പൻഡ്. യു നോ വൈ, വി ആർ മിയർ മെൻ. സഭയിൽ നോക്ക്, ഇതിനപ്പുറത്ത് എന്താ സഭയിലുള്ളത്, ഇതിനപ്പുറത്ത് എന്തോ ക്രിസ്തീയ കുടുംബങ്ങളിലുള്ളത്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ക്രിസ്ത്യൻ ഫാമിലി ആൻഡ് ദ ഫാമിലി അറൗണ്ട് യു? ഇറ്റ്സ് നത്തിങ്. ആൻഡ് ഹൗ കാൻ യു സേ ദാറ്റ് യുവർ ഫാമിലി ഇസ് എ ക്രിസ്ത്യൻ ഫാമിലി? ഇഫ് യു ഹാവ് ദ സെയിം പ്രോബ്ലംസ് ഇൻ യുവർ ഹൗസ് എന്താ അതിനകത്ത് ഗുണം? എന്താ കാര്യം? ദ ബൈബിൾ ക്ലിയർലി സേസ് വി ആർ എ സെപ്പറേറ്റഡ് പീപ്പിൾ, നമ്മൾ വേർപെട്ടവരാണ്. വില ഞാൻ പറയുന്നത് അറിയാമോ? ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. വി ആർ നോട്ട് ലൈക്ക് ദ ജെന്റൈൽസ്, വി ആർ നോട്ട് ലൈക്ക് ദ പീപ്പിൾ ഓഫ് ദിസ് വേൾഡ്. അവർ ചർച്ച് ഷുഡ് നോട്ട് ബി ലൈക്ക് an organization that is run with human knowledge. Manushika jnanam vechu bharikkapadunna oru sabha aayirikkan paadilla deva sabha. Adonda namakku endanu ariyavo? We are not ready to accept somebody's vision. We are not Aharonum Miriamum paranja emotionodu mathrame samsaarichirullu, engalodu samsaarichirulle. These are the questions you are asking, and we are even questioning the wisdom of God. Alle namme yero parayunnathu adhan angane angane parayan kaariyenna അതിനാ ദൈവം അവനെ മാത്രം എന്നെ വിളിച്ച് ഇങ്ങനെ ഏൽപ്പിച്ചെന്ന് പറയാൻ കാര്യം. വി ആർ ഈവൻ ആസ്കിംഗ് ദ വിസ്ഡം, വി ആർ ആർഗ്യുവിംഗ് വിത്ത് ഓർ വി ആർ ക്വസ്റ്റ്യനിങ് ദ വിസ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ജ്ഞാനത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ചോദ്യം ചെയ്യുകയാണ്. പൗലോസ് പറയുന്നുണ്ടെന്ന് അറിയാമോ? ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലേ എന്ന് വെച്ചാൽ എന്താണ്? ഐ ആം നോട്ട് എക്സ്പെക്ടിങ് യു ടു ബി മിയർ മെൻ. ഐ വോണ്ട് ടു സീ ദാറ്റ് യു ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്, യു ആർ ഗൈഡഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അതാ പൗലോസ് പറയുന്നത്. നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നതും ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കേൾക്കുന്നതും അറിയുന്നതും പഠിക്കുന്നതും ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും നമ്മൾ ഒരു കാരണവശാലും സാധാരണക്കാരാകാൻ പാടില്ല. നമ്മുടെ കുടുംബം ഒരിക്കലും ഒരു സാധാരണ കുടുംബമാകാൻ പാടില്ല. നമ്മുടെ സഭ ഒരിക്കലും ഒരു സാധാരണ ഓർഗനൈസേഷൻ ആകാൻ പാടില്ല. ഗോഡ് വോണ്ട് ടു സീ ദാറ്റ് അവർ ചേർച്ച് ഈസ് കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഗോഡ് വോണ്ട് ടു സീ ദാറ്റ് അവർ ഫാമിലി, അവർ ഹോം ഈസ് കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. മറ്റ് സഭയിലെ മറ്റ് സമുദായങ്ങളിലെ പ്രശ്നം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് അറിയാം, വളരെ ഒത്തിരി ആൾക്കാരൊക്കെ ആയില്ലേ, ഇപ്പം പിന്നെ അതൊക്കെ ഉണ്ടേലേ പറ്റൂ, എന്തോ ഉണ്ടേലേ പറ്റുള്ളൂ. ദൈവത്തിന് അറിയത്തില്ലയോ? യുനോ ഫസ്റ്റ് സെഞ്ച്വറിയിൽ തന്നെ, അതായത് ഓൾമോസ്റ്റ് 100,000, മോർ ദൻ 100,000 ബിലീവേഴ്സ് ഈ ഫസ്റ്റ് സെഞ്ച്വറിയിലെ ക്രിസ്ത്യൻ ചർച്ചിൽ ആ പലസ്തീൻ ഏറിയാലുണ്ടായിരുന്നു. ഓൾ ടുഗദർ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് 1 million അറ്റ് ദി എൻഡ് ഓഫ് ദ ഫസ്റ്റ് സെഞ്ച്വറി. അന്നത്തെ സഭകളൊന്നും കൊച്ചു സഭകളൊന്നും ഉണ്ടായിരുന്നു. എരിശിലേമിന്റെ സഭയിൽ ഒറ്റ ദിവസം വന്ന എത്ര? 3,000 പേര്. പിന്നെ ആൾക്കാർ വന്നോണ്ടേ ഇരിക്കുകയായിരുന്നല്ലേ, ഇല്ലേ? ഇതിന്റെ 3,000 പേര് ഫസ്റ്റ് ആയി വന്നില്ലേ? അത്രയും എത്ര പേരുണ്ട് ഇവിടെ? നമ്മുടെ സഭയിൽ ഇപ്പൊ ആള് കൂടിയില്ലേ ബ്രദറെ? നമുക്ക് ഇപ്പൊ എല്ലാം ആത്മാവ് പറയുന്നവരെ നടക്കുമെന്ന് ചോദിച്ചാൽ എരിശിലേമിന്റെ സഭ നടന്നെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല? ഇവിടെ 3,000 പേരുള്ള സഭയൊന്നും ഇല്ലല്ലോ, ഇവിടുണ്ടോ? എവിടെ ഉള്ളത്? 3,000 പേരുള്ള സഭയിൽ ആത്മാവിനെ നിയന്ത്രിക്കാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് 300 പേരോ 30 പേരുള്ള ഒരു സഭയിൽ ആത്മാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല? ഞാൻ ഇന്നാരുടെ പക്ഷക്കാരൻ, ഞാൻ ഇന്നാരുടെ പക്ഷക്കാരൻ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലേ എന്ന് പോലും സാധാരണ മനുഷ്യർ. ഈ അപ്പോസ്തലന്മാരുടെ പേര് പറഞ്ഞ് മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം നമ്മൾ ആലോചിക്കേണ്ട, അല്ലെങ്കിൽ നേതാക്കന്മാരുടെ പേര് പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ ആലോചിക്കേണ്ട കാര്യം അതാണ്. 4 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ. പൗലോസ് പറയുന്നതെന്നറിയാമോ? അപ്പല്ലോസ് എന്തോ ചെയ്യണമെന്ന് തീരുമാനിച്ചത് അപ്പല്ലോസ് അല്ല, ഞാൻ എന്തോ ചെയ്യണമെന്ന് തീരുമാനിച്ചത് ഞാനല്ല, എന്നോട് എന്തോ ചെയ്യാൻ കർത്താവ് നിയോഗിച്ചു, അത് ഞാൻ ചെയ്യുന്നുള്ളത്. ഈ അണ്ടർസ്റ്റാൻഡ്? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. അവർ പൗലോസ് പറയുന്ന കാര്യം, വി ഡിഡ് നോട്ട് ഡിസൈഡ്, ഇറ്റ് വാസ് നോട്ട് വി ഹു ഡിസൈഡഡ് വാട്ട് വി ഷുഡ് ഡു എമംഗ് യു, what kind of service we should do. ഞങ്ങളെന്താ തീരുമാനിച്ചു എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ്, ഇറ്റ് ഈസ് അസൈൻഡ്, ദ ലോർഡ് ഹാസ് അസൈൻഡ് ടു ഈച്ച് അദർ. വി വർ ജസ്റ്റ് സെർവൻസ് ഓഫ് ഗോഡ്, വി വർ സ്ലേവ്സ് ടു ഗോഡ്, വി വർ സ്ലേവ്സ് ടു ജീസസ് ക്രൈസ്റ്റ്. ഞങ്ങൾ കർത്താവിന്റെ അടിമകളായിരുന്നു, ഞങ്ങളോട് അസൈൻ ചെയ്ത കാര്യം ഞങ്ങൾ ചെയ്തു. പ്രിയമുള്ളവരെ, ആത്മനിയന്ത്രിതരായി ജീവിക്കുമ്പോൾ നമ്മൾ എനിക്ക് എന്തോ കഴിവുണ്ടെന്ന് പോലും ആലോചിക്കത്തില്ല, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പോലും ആലോചിക്കുന്നില്ല. അവൻ പറയുന്നത്, എന്നോട് ദൈവം എന്തോ ചെയ്യാൻ പറഞ്ഞ് ഞാനത് ചെയ്തു. What all things God has assigned me. എന്റെ എന്തോ അസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തോ അസൈൻ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ഇനോ ചെയ്യാൻ വേണ്ടി ഫലമേൽപ്പിക്കുന്ന ഒരു സ്പെസിഫിക് ജോലി ഏൽപ്പിക്കുകയാണല്ലേ. ഏൽപ്പിക്കപ്പെട്ട ജോലി, ഏൽപ്പിക്കപ്പെട്ട ജോലി, അത് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്നാ പറയുന്നത്. തേർഡ് വായിക്കാം. ഞാൻ വന്ന് നട്ടു, അപ്പല്ലോസ് നനച്ചു, പക്ഷെ ദൈവം അത്രേ വളരെ മാറാക്കി. ആര് നട്ടു എന്നുള്ള വിഷയമല്ല, ആര് നനച്ചു എന്നുള്ള വിഷയമല്ല. പൗലോസ് നട്ടില്ലായിരുന്നെങ്കിൽ ഇത് കേൾക്കത്തില്ലായിരുന്നു, പക്ഷെ അപ്പല്ലോസ് നനച്ചില്ലെങ്കിലും ഇത് കേൾക്കത്തില്ലായിരുന്നു. ഞാനാ നട്ടത് എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒന്നും നമ്മുടെയൊക്കെ പ്രശ്നം അറിയാമോ, ഞാനാ അതുണ്ടാക്കിയത്, ഞാനാ അത് ചെയ്തത്, എൻ്റെ തലയിലാണ് ഈ ആശയം ആദ്യം വന്നത്, ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. തലയിൽ ആശയം വരുന്ന അവിടെയിരിക്കത്തില്ലോ. ഇവിടെ പാവപ്പെട്ട എത്രയോ പേര് കൂടി കഷ്ടപ്പെട്ട ഈ കാര്യങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നില്ലേ, നനയ്ക്കുന്നത്. എന്നാൽ ഏറ്റവും ആത്യന്തികമായി ഇവൻ നട്ടാലും നനച്ചാലും ദൈവം വളരുമാറാക്കിയില്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെൻ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ സ്പിരിറ്റ് ഈസ് ഗിവൺ ടു പീപ്പിൾ, ഈ പീപ്പിൾ അക്കോർഡിംഗ് ടു ദ ഡിസയർ ഓഫ് ഗോഡ് ആൻഡ് വാട്ട് ഓൾ തിങ്സ് ഗോഡ് ഹാസ് അസൈൻഡ് എ പേഴ്സൺ ആൻഡ് ഈസ് ഗെറ്റിംഗ് ദാറ്റ് സ്പിരിറ്റ് ദാറ്റ് സ്ട്രെങ്ത് ടു അക്കംപ്ലിഷ് ദാറ്റ് മിഷൻ. അത്രയേ ഉള്ളൂ. എന്ത് കാര്യങ്ങൾ അവനെ അസൈൻ ചെയ്തിരിക്കുന്നു അത് ചെയ്യാനുള്ള ആത്മാവിനെ അവന് കിട്ടുന്നു, അത് അവൻ നിർവഹിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നെയ്തർ ഹി ഹു പ്ലാൻസ് നോർ ഹി ഹു വാട്ടേഴ്സ് ഇസ് എനിതിങ് ബട്ട് ഓൺലി ഗോഡ് ഹു ഗിവ്സ് ദ ഗ്രോത്ത്. എന്നിട്ട് താരം എന്താ പറയുന്നത്? വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. അതായത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സ്ത്രീകൾക്കുള്ള വലിയൊരു പ്രശ്നമാണ്, എന്തെങ്കിലും ഒരു സാധനം പിള്ളേരും എല്ലാം കൂടെ കൂടി ഉണ്ടാക്കുകയാണെന്ന് വെച്ചു, ഒടുവിൽ ഞാൻ ആ ദോശ കുഴച്ചതെന്ന് ഒരാൾ പറയും, എന്നെ പറയും ഞാനാ ഉപ്പിട്ടത് ഇല്ലേ. എന്തോ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. ഫൈനലി അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നല്ലതാണെന്ന് പറഞ്ഞാൽ എല്ലാ ക്രെഡിറ്റും എന്താണ്, ഞങ്ങളുടെ ജെസ്സി പറഞ്ഞാണ്, ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ പെങ്ങന്മാരുമായിട്ടൊന്നും അങ്ങനെ വലിയ ബന്ധങ്ങളോ അല്ല, ഞാൻ ചില ഒറ്റയ്ക്ക് വളർന്നതാണ്. അവൻ ജെസ്സി പറഞ്ഞായിരുന്നു, അവരുടെ വീട്ടിൽ ഇവർ പിള്ളേരെല്ലാം കൂടെ ഉണ്ടാക്കുന്ന സാധനം, രണ്ട് പെൺപിള്ളേർ രണ്ടും കൂടെ സാധനം ഉണ്ടാക്കും, സാധനം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും, ആങ്ങളമാരെ അപ്രീഷിയേറ്റ് ചെയ്താൽ ഞാൻ ഉണ്ടാക്കിയെന്ന് പറയും, അല്ലെങ്കിൽ അമ്മയാ അല്ലേ, അല്ലെങ്കിൽ അമ്മയാ. അപ്പോൾ ഇതുപോലെ പണി പുരോഗമിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ മേളിൽ പിന്നെ സ്റ്റോൺസ് ഒന്നും ആവശ്യമില്ലെന്ന പൗലോസ് ഫൗണ്ടേഷൻ സ്റ്റോൺ ലെയ്ഡ് ബൈ അപ്പോസ്റ്റിൽ പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് അതിൻ്റെ ആവശ്യമില്ലെന്ന പൗലോസ് പറഞ്ഞു. പൗലോസ് പറഞ്ഞു എന്നറിയാമോ, വളർന്നു കഴിഞ്ഞാൽ നടുന്നവനും നനയ്ക്കുന്നവനും ഏത്. ഈ മനോഭാവം നടുന്നവനും വേണം നനയ്ക്കുന്നവനും വേണം. എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ പേര് വീട്ടിൽ പോകാനുള്ള മനോഭാവം ഏത് സഭാ നേതാവിനും ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായി. ഇതിൻ്റെ മോളിൽ ഞാൻ നട്ടു ഞാൻ കഷ്ടപ്പെട്ടു എന്ന് പറയുന്ന മനോഭാവം എന്താണ്? സോറിയാണ്, ഇറ്റ് ഇസ് നത്തിങ്. എന്താ അവിടെ പറയുന്നത്? എന്താണ് നടന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. വളരുമാറാക്കുന്ന ആരാണ്? ദൈവമാണ്, കർത്താവാണ്. മോസസ് ഈസ് നോബഡി. ഈവൻ യെരുശലേം ഇസ്രായേൽ വളർന്നു കഴിയുമ്പോഴത്തേക്ക് മോശ ആരുമല്ല, യോശുവ ആരുമല്ല, ദൈവമാണ് വളരുമാറാക്കുന്നത്. ആ വായിച്ചേ. ആ ഓരോരുത്തരും താൻ താൻ്റെ അധ്വാനത്തിനൊപ്പിച്ച് കൂലി കിട്ടും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്തതിന് പ്രതിഫലം എന്താണെന്ന് വെച്ചാൽ കിട്ടും. പക്ഷേ പേരാർക്ക് തന്നെയായിരിക്കുന്നത്? ദൈവത്തിന് തന്നെയാണ്. കാര്യം വളരുമാറാക്കിയത് ആരാണ്? ദൈവമാണ് അല്ലേ. മൈ മിഷൻ, മൈ ചേർച്ച്, മൈ പീപ്പിൾ എന്ന് പറഞ്ഞതെന്ന് അർത്ഥമൊന്നും. ഇറ്റ് ഓൾ ബിലോങ്സ് ടു ഗോഡ്. ഇഫ് യു സേ മൈ മൈ മൈ, യു ആർ നോ മോർ എ സെർവൻ. എൻ്റെ സഭ, എൻ്റെ മിഷൻ ഓർഗനൈസേഷൻ, എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞാൽ നീ പിന്നെ എങ്ങനെ സ്ലൈവ് ആകുന്നത്? നമ്മൾ പറയുന്നത് എന്താണ്? ഞാൻ കർത്താവിൻ്റെ ദാസൻ, ഞാൻ കർത്താവിൻ്റെ അടിമ. ഏത് അടിമയ്ക്കായത് പറയാനുള്ള അവകാശം? എൻ്റെ 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 എന്ന് പറയാം. എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അടിമയാണ് അല്ല, അപ്പോൾ ഉടമയായില്ലേ അല്ലേ. നമ്മൾ പറയും നമ്മൾ ഉടമയാണെന്ന്. അത് ബേസിക്കലി ഏറ്റവും വലിയ തെറ്റാതാ. നമ്മൾ ഉടമ എന്ന സ്റ്റേജിലേക്ക് വളരുകയാണെങ്കിൽ പിന്നെ അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലം പോലും കിട്ടത്തില്ല. അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലമെങ്കിലും കിട്ടണമെങ്കിൽ എന്തോ പറഞ്ഞോണം ശരി. ആർക്കേ ഉള്ളൂ പ്രതിഫലം? അടിമയ്ക്കേ ഉള്ളൂ. ഉടമയ്ക്ക് എന്തിനാ അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലം കൊടുക്കുന്നു? അതുകൊണ്ട് ഇവിടെ ഉടമസ്ഥാവകാശം ആവശ്യപ്പെടുന്നവർക്കൊന്നും അവിടെ ചെല്ലുമ്പോൾ എന്തില്ല? പ്രതിഫലമില്ല. എന്നാൽ ഇവിടെ അടിമ എന്ന നിലയിൽ മനസ്സിൻ്റെ ഉള്ളിൽ ആ അടിമ മനോഭാവം സൂക്ഷിച്ചുകൊണ്ട് ഐ ജസ്റ്റ് എ സ്ലേവ് ടു ജീസസ് എന്ന് പറയുന്നവർക്കാണ് അവിടെ ചെല്ലുമ്പോഴെങ്കിലും പ്രതിഫലമുള്ളത്. ഓക്കെ. ആ ആ സി, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടു കൃഷിക്കാം. വി ആർ ഗോഡ് ഫെലോ വർക്കേഴ്സ്, ഫെലോ വർക്കേഴ്സ്. യു ആൻഡ് യു ആർ ഗോഡ് ഫീൽഡ് ആൻഡ് ഗോഡ് ബിൽഡിംഗ്. ഇറ്റ് ബിലോങ്സ് ടു ഗോഡ്. ഇത് ആരുടെയാണ്? ആരുടെ വകയാണ്? ദൈവത്തിൻ്റെ വകയാണ്. ഇവിടെ ഒരുത്തരും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനും എന്താ ഒരു മാഹാത്മ്യവും മഹിമയൊന്നും അവകാശപ്പെടാനില്ല, അത് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംഖ്യാപുസ്തകത്തിൽ വീണ്ടും പറയുന്നത് ആത്മാവുള്ള യോശുവ, ബെസലേലിനെ ആത്മാവല്ല യോശുവയുടെ ആത്മാവ്. ബെസലേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് അവന് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം കൊടുത്തു. അതുകൊണ്ട് സ്വർഗത്തിൽ ബെസലേലിന് പ്രതിഫലം കുറവാണോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, യോശുവയ്ക്കും ചെയ്തതിന് യോശുവയ്ക്ക് പ്രതിഫലം കിട്ടും, ബെസലേലിന് ചെയ്തതിന് ബെസലേലിന് പ്രതിഫലം കിട്ടും. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ മഹത്വം തരുന്നതാണോ, നമുക്ക് മഹിമ, നമ്മുടെ പ്രശ്നം എന്നറിയാമോ, നമ്മൾ ഇവിടെ പരീക്ഷന്മാരിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാതെ ചെയ്യുന്നതിനെല്ലാം മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിന്റെ എല്ലാം പുറകെ ഇത്രയും ഓടി നടക്കുന്നത്. വി ആർ ജസ്റ്റ് പാരസൈറ്റ്സ്, വി ആർ മിയർ മെൻ അല്ലേ, വി ആർ മിയർ മെൻ. നമ്മൾ സ്വാഭാവിക മനുഷ്യരായി ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിനെ പോലെയോ ഇവിടുത്തെ എന്നാ ബ്യൂറോക്രാറ്റിനെ പോലെയോ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരെ പോലെയോ സാമൂഹ്യ പ്രവർത്തകരെ പോലെയോ മാത്രമായതുകൊണ്ടാണ് നമ്മൾ ഈ മഹിമ കിട്ടാനായിട്ട് ഓടി നടക്കുന്നത്. ഇഫ് യു കൺസിഡർ യുവേഴ്സെൽഫ് ആസ് എ സെർവന്റ് ഓർ എ സ്ലേവ്, യു വിൽ നെവർ ഗോ ഫോർ ദീസ് കൈൻഡ് ഓഫ് ഫെയിം. ഇതിന്റെ പുറകെ നടക്കത്തില്ല. ആ പുറകെ നടന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇവിടെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കിട്ടത്തില്ല. അവിടെ കൊടുക്കാൻ ദൈവത്തിന് വലിയ ഉദ്ദേശം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അറിയാം, ഇവിടെ ഇഷ്ടം പോലെ കൊടുക്കും. കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒന്നും ഇതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്നേക്കരുത്. ചിലത് കൊണ്ടല്ലോ ഡെയിലി വേജസ് കൊടുക്കുന്നത് പോലെ, ഡെയിലി വേജസ് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്, പിന്നെ പെൻഷൻ വേണം, മറ്റേ വേണം, മറിച്ച് വേണമെന്നും പറഞ്ഞേക്കരുത്. ഇപ്പോൾ വേണം ഇച്ചിരി കൂടുതൽ വന്നേക്കാം. ഡെയിലി വേജസിന് വിളിക്കുന്നത് ചിലപ്പോൾ എന്താണ്, ശമ്പളക്കാരനേക്കാളും കൂടുതൽ പൈസയും കോൺട്രാക്ടിന് വന്ന് കോൺട്രാക്ട് ചിലപ്പോൾ കോൺട്രാക്ട് ബിസിനസ് വരുന്ന ആളുകൾക്ക് എന്താണ്, ദേ ഗെറ്റ് മോർ മണി ദാൻ നോർമൽ വർക്ക്. അത് നമ്മൾ ഇവിടെ ഞാൻ ഇത്രയും കണ്ടത് കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇത്രയും കിട്ടുന്നുള്ളൂ, പക്ഷേ നമുക്ക് വേറെ കാര്യമുണ്ട്, യു ഗെറ്റ് ഓൾ ദ ബെനിഫിറ്റ്. ലൈക്ക് വൈസ് മെനി ടൈം യു നോ വാട്ട് ഹാപ്പൻ, ദോസ് ഹു ആർ ഗെറ്റിംഗ് മോർ ഹിയർ ദേ ആർ ഗോയിങ് ടു ഗെറ്റ് എനിതിങ് ദെയർ. അത്രയേ ഉള്ളൂ വ്യത്യാസം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ യോശുവ അവൻ പ്രത്യേക ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രം ആത്മശക്തി പ്രകടിപ്പിക്കുന്ന വ്യക്തിയല്ല, അവൻ ആത്മപൂർണനാണ്. അവൻ യഹോവയുടെ ആത്മാവിനെ എന്തും ചെയ്യാൻ പറ്റും, എന്തും ചിന്തിക്കാൻ പറ്റും, എന്തും പറയാൻ പറ്റും. കാരണം അവൻ ഒരു സമയത്തേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിലേക്കോ മാത്രം അല്ല ദൈവാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ ഇസ്രായേൽ ജനത്തെ മുഴുവൻ വഴി നടത്തത്തക്ക രീതിയിലുള്ള സർവ അല്ലെങ്കിൽ മോശയുടെ മേൽ വ്യാപരിച്ചതുപോലെയുള്ള ആത്മാവ് ഇവന് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ മോശയുടെ കാലിബറുള്ള ആളല്ല ഇവൻ, മോശയുടെ കാലിബറുള്ള ആളല്ല എന്നുള്ളതിന് ഒത്തിരി തെളിവുകൾ താഴോട്ട് വരുമ്പോഴത്തെ നമുക്കറിയാം. എന്നാൽ ദൈവം എന്ത് ചെയ്യുന്നു, ദൈവത്തിന് മോശയെ കൊണ്ട് പ്രവർത്തിക്കാമെങ്കിൽ അതുപോലെ തന്നെ യോശുവയെ കൊണ്ടും പ്രവർത്തിക്കാനായിട്ട് പറ്റും. എന്നാൽ ഇവിടുത്തെ പ്രത്യേകത, യോശുവയുടെ മേലുള്ള ആത്മാവ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആത്മാവ് അല്ല, അവനിന്മേൽ ആവശ്യം എന്റെ ആത്മാവ് ഉള്ള പുരുഷനാണ്. ബസ്രയേലിന് ചില കാര്യങ്ങൾ ചെയ്യാൻ അന്നേരം കിട്ടിയെങ്കിൽ യോശുവയെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല, അവന്റെ അവൻ ജീവിതത്തിന്റെ ഏത് മണ്ഡലത്തിലും അവൻ ചെയ്യുന്നതെല്ലാം ആത്മനിയന്ത്രിതമായിരിക്കണം, എന്നാലേ പറ്റൂ. ന്യൂ ടെസ്റ്റമെന്റിലെ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, ആത്മാവ് നമുക്ക് എല്ലാ ജീവിത വ്യാപാരങ്ങളിലും പ്രവർത്തിക്കാനായിട്ടാണ് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നത് അല്ലേ, പുതിയ നിയമത്തിൽ. അല്ലാതെ നമ്മുടെ ചിലരുടെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ ബസ്രയേലിലെ ആത്മാവിനെ പോലെ ലിമിറ്റഡ് ബിയറിൽ മാത്രമേ ആത്മാവ് പ്രവർത്തിക്കുന്നുള്ളൂ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. പ്രവചിക്കുമ്പോൾ ആത്മാവുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ തീർന്നു അല്ലേ. അന്യഭാഷ സഭയെ പറയും, പക്ഷെ പുറത്ത് പറയുമ്പോൾ വേറെ ഭാഷ പറയും അല്ലേ. അപ്പോൾ എന്താണ്, ആത്മാവ് ഈ ബസ്രയേലിൽ വന്നതുപോലെ ഉള്ളൂ, ഒരു കാര്യം ചെയ്യാനായിട്ട് ആത്മാവിനെ കിട്ടും, അത് കഴിയുമ്പോൾ അങ്ങ് പോകും. പക്ഷെ അത് ന്യൂ ടെസ്റ്റമെന്റ് സ്പിരിറ്റ് അല്ല, ന്യൂ ടെസ്റ്റമെന്റിൽ അങ്ങനെയല്ല. ബസ്രയേലിൽ പ്രവർത്തിച്ചുകൊണ്ടുള്ള ആത്മാവല്ല നമുക്ക് കർത്താവ് ഓഫർ ചെയ്തിരിക്കുന്നത്. അവൻ തന്റെ ആത്മാവിനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കുന്നത് ഞാൻ മറ്റൊരു കാര്യത്തിൽ നിങ്ങൾക്ക് അയച്ചു, എന്നേക്കും. പക്ഷെ ഇവിടെ എന്താണ്, ബസ്രയേലിനെ ഒരു സ്പെസിഫിക് കാര്യത്തിൽ മാത്രം, അത് കഴിയുമ്പോഴത്തേക്ക് പോകുന്നില്ല അല്ലേ, സഭയം നടങ്ങുമ്പോഴത്തേക്ക് മാറുന്നില്ല, അവന്റെ ആത്മാവ് മാറുന്നില്ല. അവന്റെ എല്ലാ ജീവിത വ്യാപാര രംഗങ്ങളിലും എന്തുണ്ട്, ആത്മാവുണ്ട്. അതുണ്ടേലേ പറ്റൂ, അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്നറിയാമോ, നമുക്ക് പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവിന്റെ ആ ശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ വരും. നമ്മൾ വെക്കേഷൻ എടുക്കും, പറഞ്ഞു ഞാൻ ഒരു തമാശ ഇങ്ങനെ കേട്ടത്, ഒരിക്കലും പാസ്റ്റർ ബസ്സേൽ ഇങ്ങനെ ഇടിച്ചത് ആരൻഡ്രയൊക്കെ പുറത്തൊക്കെ കുത്തിയൊക്കെ കയറി കേട്ടപ്പോഴത്തേക്ക് ഒരാൾ ചോദിച്ചു, നിങ്ങളൊരു പാസ്റ്റർ അല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? എന്നാ പുള്ളി പറഞ്ഞു, അതെ ഞാനിപ്പോൾ വെക്കേഷനിലാണ്, ഞാനിപ്പം അവധിയില്ല, അതുകൊണ്ട് എന്താ, അതുകൊണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, ക്യൂവിൽ നിൽക്കണം, പാസ്റ്റർ ആകുമ്പോൾ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, ക്യൂവിലൊക്കെ നിന്ന് കയറി പോയാലേ പറ്റുള്ളൂ. അപ്പം അവധിയിലായതുകൊണ്ട് അത് കുഴപ്പമില്ല, ഞാനിപ്പോൾ അവധി എടുത്തിരിക്കുകയാണ്. എന്നാൽ അവൻ നമുക്ക് ആത്മാവിനെ തന്നിരിക്കുന്നതിന് വേണ്ടിയാണ്, എന്നേക്കും നമ്മൾ ഇരിക്കാനാണ്, എന്നേക്കും നമ്മൾ ഇരിക്കാൻ. ലീഡർഷിപ്പ് ലെവലിലുള്ള ആളുകൾ പ്രത്യേകിച്ചും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി അവന് പലപ്പോഴും അന്തരീക്ഷം തിരക്കാൻ പോലും പറ്റത്തില്ല. കാര്യം പ്രതിസന്ധി വരുന്നത് എപ്പോഴും ആ സമയത്ത് എന്താണ്, ഓൾ ഓൺ എ സഡൻ ഇൻ എ സ്പ്ലിറ്റ് സെക്കൻഡ് ഹി ഹാസ് ടു കം ബാക്ക് ടു ഗോഡ്സ് പ്രസൻസ് ആൻഡ് then suddenly the spirit should communicate with him. Otherwise, he cannot handle the situation. So leadership level, he cannot afford going away from the presence of the Lord. He is always, he has to keep an unceasing fellowship with the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ട് ഇടതടവില്ലാത്ത ഒരു ബന്ധം സൂക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ ലീഡറായിരിക്കാൻ പറ്റില്ല. കാര്യം ഏതൊരു അനുയായിയുടെയും ഏത് പ്രശ്നത്തിനും അവൻ എന്ത് ചെയ്തേ പറ്റുള്ളൂ. ഇൻ എ സ്പ്ലിറ്റ് സെക്കൻഡ് ഹി ഹാസ് ടു കം ബാക്ക് ടു ദ ഹോളി സ്പിരിറ്റ്, ഐ മീൻ ദ സ്പിരിറ്റ് റെയലം. ആ സ്പിരിറ്റ് റെയലത്തിൽ വന്നെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവന് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. യോശുവയെ സംബന്ധിച്ചിടത്തോളം കുറച്ചു നാളത്തേക്കുറിഞ്ഞ ആത്മാവിന്റെ കാര്യത്തിൽ അവൻ ആലോചിക്കാനേ കഴിയത്തില്ല. യോശുവയെ കുറിച്ച് പറയുന്നത് സംഖ്യാപുസ്തകം 11 അധ്യായം അതിന്റെ 28 വാക്യത്തിൽ, സംഖ്യാപുസ്തകം 11 അധ്യായം മുതൽ വരുന്നതിനകത്ത് വലിയ ആൾക്കാർക്ക് അങ്ങനെ ഇഷ്ടമില്ല. ഞാൻ പ്രാവശ്യം ഇപ്പോഴല്ല, കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു സ്റ്റഡി ഗ്രൂപ്പ് കൊല്ലത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പിള്ളേരൊക്കെ പറഞ്ഞു, പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴേ രക്ഷിക്കപ്പെടുക, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ തോന്നുന്നു സാക്ഷി പറയുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് എന്തോ ഒക്കെ പറയണം. ഞാൻ ആള് ആരെയൊക്കെ തല്ലിയിട്ടുണ്ട്, എവിടെ എത്ര കള്ളു കുടിച്ചിട്ടുണ്ട്, എത്ര സിഗരറ്റ് പിടിച്ചിട്ടുണ്ട്, എത്ര മദ്യത്തിന് മയക്കുമരുന്നിന് അടിമയായിരുന്നു. എല്ലാവരും ഇപ്പോൾ പറയുന്നത് മദ്യത്തിന് മയക്കുമരുന്ന് ഞാൻ അടിമയായിരുന്നില്ല. ഇവൻ കണ്ടിട്ട് പോലുമില്ല, ചുമ്മാ പറയുന്നതാണ്. സിഗരറ്റ് വലിച്ച കാര്യമൊക്കെ ആയി പറയുന്നു, അല്ലാതെ ഇതൊന്നും കണ്ടിട്ടൊന്നും. ഞാൻ മദ്യത്തിന് മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്ന് പറഞ്ഞിപ്പോ എന്തുള്ളൂ, ആ ഒരു വെയിറ്റ് ഉള്ളൂ ഇല്ലേ. അതിനകത്ത് എന്നെ വെയിറ്റ് ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ വയ്യാത്തത്. ചെറുപ്പം മുതൽ കർത്താവിന് കൊടുക്കുന്നത് ഏറ്റവും അതൊരു ഭാഗ്യമാണ്. ബാല്യം കർത്താവിന് കൊടുക്കുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അത് മറന്നു പോകരുത്. നമ്മുടെ പിള്ളേരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ കളർഫുൾ ടെസ്റ്റിമണീസ് ഒക്കെ നമ്മുടെ സഭയെ വന്ന് പറയുമ്പോഴത്തേക്ക് പ്രൈസറോട് പറയുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. കാര്യം ഈ പിള്ളേരുടെ റോങ് ഹീറോയിസം വളരുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് എ ഫാക്ട്. ഐ എം ടെല്ലിങ് യു ദ ട്രൂത്ത്. ഈ കൊച്ചു പിള്ളേർ പോലും പറഞ്ഞു, അയ്യോ അങ്കിൾ എന്താ ആരായിരുന്നു അങ്കിൾ അല്ലേ. അത് കഴിഞ്ഞ് ഇപ്പോഴേ, അപ്പൊ അതുകൊണ്ട് ഇവന്റെ മനസ്സിലാണ് അറിയാം, ഇതിനപ്പുറത്തെ കാണിച്ചേച്ച് പറഞ്ഞോന്ന് അല്ലേ. ഐ എം നോട്ട് ജോക്കിംഗ്. ഒരു റോങ് ഹീറോയിസം വളർന്നു വരുന്നുണ്ട്. മർഡർ കേസിൽ ജയിലിൽ കിടന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മർഡർ കേസ് ജയിലിൽ കിടന്ന് പറഞ്ഞ ഞങ്ങൾ അറിയാം എന്നോട് പറഞ്ഞിട്ടുണ്ട്, സജു ഈവൻ ഐ ഗോട്ട് ലവ് ലെറ്റേഴ്സ് ഫ്രം പെന്തിക്കോസ്റ്റൽ ഗേൾ വെൻ ഐ വാസ് ഇൻ ദി ജയിൽ. പത്രത്തിലൊക്കെ അവൻ്റെ പേരും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് റോങ് ഹീറോയിസം എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞു. സൊ വി ഷുഡ് ബി വെരി കെയർഫുൾ. ഈ കളർഫുൾ ടെസ്റ്റിമണീസ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാലം നമ്മൾ നമുക്ക് വി കാനോട്ട് അഫോർഡ് ഇറ്റ് ബിക്കോസ് വി ആർ ലൂസിംഗ് അവർ നെക്സ്റ്റ് ജനറേഷൻ. ദേ തിങ്ക് ഇറ്റ് ദിസ് ഇസ് ലൈഫ്. അതാണ് ജീവിതം നിയന്ത്രിക്കുന്നത്. എന്താ ഏറ്റവും നല്ലത്? ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നതാണോ നല്ലതെന്നാണ് നിങ്ങളുടെ ചിന്ത? നോ, ഇഫ് യു ക്യാൻ ലിവ് യുവർ ഏർലി ചൈൽഡ്ഹുഡ്, ഇഫ് യു ക്യാൻ ഗിവ് ഇറ്റ് ടു ദ ലോർഡ്, ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഓഫർ ടു ദ ലോർഡ്. അല്ലാതെ വേറൊന്നുമല്ല. എല്ലാവരും ഉപയോഗിച്ച് എന്നാ നമ്മുടെ ഈ നോർമലി നോർത്ത് ഇന്ത്യയിലെല്ലാം ഉണ്ടോ നമ്മുടെ ഈ ഷുഗർ കെയിൻ എന്നാ ഈ ഗന്നാറസ് കരിമിൻ്റെ ഇതുണ്ട്, എന്നാ ആദ്യം ഒക്കെ കയറിപ്പോകും, നല്ല നീര് കിട്ടും. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇത് പല പ്രാവശ്യം ആയി കഴിയുമ്പോഴത്തേക്ക് നോ മോർ ജ്യൂസ്. ഫൈനലി നമ്മൾ ഇന്ന കരിമ്പ് തിന്നോളാൻ പറഞ്ഞു നമ്മൾ തിന്നു. കരിമ്പ് തിന്നണമെങ്കിൽ എന്ത് വേണം? നീരുള്ള ജ്യൂസി ആയിട്ടുള്ള ഏറ്റവും ആദ്യം തന്നെ ഒരിക്കൽ പോലും ക്രഷ് ചെയ്യപ്പെട്ടിട്ടില്ലാത്തത് വേണം നമുക്ക് ജ്യൂസ് കുടിക്കാൻ. പക്ഷെ നമ്മൾ പറയുന്നത് ഇങ്ങനെ ലോകം ചാറ് പിഴിഞ്ഞിട്ട് അതിന്റെ ചണ്ടി വരുമ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് അറിയാം, കർത്താവിനോട് തിന്നോളാൻ. ഇതിന്റെ വി തിങ്ക് ദാറ്റ് ഇസ് എ ബിഗ് തിങ്. നമ്മുടെ ജീവിതം മുഴുവൻ സാത്താൻ കൊടുത്തിട്ട് ഏറ്റവും ഒടുവിൽ അതിന്റെ ജ്യൂസ് ഒന്നും ഇല്ലാതെ ഫൈനലി ചണ്ടിയായി കഴിയുമ്പോഴത്തേക്ക് കർത്താവിനോട് കൊടുക്കുന്ന പ്രസന്റ് ചെയ്യുന്നത് വി തിങ്ക് ഇറ്റ് ഇസ് പ്രസന്റബിൾ ടു ദ ലോർഡ്? നോ. ആൻഡ് അവർ ചിൽഡ്രൻ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് എ ബിഗ് തിങ് ഡൂയിങ് ഓൾ തിങ്സ് ഇൻ കോളേജ് ഓർ സ്കൂൾ. അതൊന്നും വലിയ കാര്യമല്ലെന്ന് പിള്ളേർ മനസ്സിലാക്കണം. ഏറ്റവും വലുതെന്താണ്? ദൈവത്തിന് വേണ്ടി അവന്റെ ജീവിതം കൊടുക്കുക എന്നുള്ളത്, ദൈവത്തിന് വേണ്ടി അവന്റെ ജീവിതം കൊടുക്കുക എന്നുള്ളതാണ്. ഐ താങ്ക് ഗോഡ് ബിക്കോസ് വെൻ ഐ വാസ് എ കോളേജ് സ്റ്റുഡന്റ് ഐ വാസ് എ ബോൺ അഗൈൻ ക്രിസ്ത്യൻ ആൻഡ് ഐ കുഡ് കീപ് മൈ ടെസ്റ്റിമണി ഇൻ മൈ കോളേജ് ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് ദാറ്റ്. എന്റെ ജീവിതം സാത്താൻ കൊടുത്തില്ല എന്നുള്ളതിനകത്ത് എന്റെ പ്രൈഡ് എന്ന് പറയുന്നത്, അല്ലാതെ ഇത് എല്ലാം കഴിഞ്ഞിട്ട് വന്നു എന്ന് പറയുന്നത്. വെൻ ഐ വാസ് എ യങ് ബോയ് ഐ കുഡ് അക്സെപ്റ്റ് ജീസസ് ആൻഡ് That is God. എന്നാ ദൈവം എനിക്ക് ചെയ്ത ഏറ്റവും വലിയ ഉപകാരമാണ് ഞാൻ ചിന്തിക്കുന്നത് അതാണ്. അല്ലെങ്കിൽ തിരിച്ച് വരുമോ എന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ബിക്കോസ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ഞാൻ വന്നു, അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്റെ കുടുംബ പശ്ചാത്തലം മാത്രമെന്നല്ല ഞാൻ പറയുന്നത്, ഈവൻ ദ പ്ലേസ് ദാറ്റ് ഐ സ്റ്റഡി ആൻഡ് ദ പ്ലേസ് വേർ ഐ ലിവ്, അവിടെ രക്ഷിക്കപ്പെടാത്തവനായി ഞാൻ പോയായിരുന്നെങ്കിൽ ഞാൻ എനിക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പോയിട്ട് വരുന്നതല്ല ഒരു വലിയ കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. റോമലേഖനം 6 അതിന്റെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ പഴയ പണ്ട് കാലത്ത് ചെയ്ത വീരശൂര പരാക്രമങ്ങളെ കുറിച്ചൊക്കെ പൗലോസ് പറയുന്നത് അന്ന് നീ ചെയ്തതിനെ കുറിച്ചൊക്കെ എന്തോ ഗുണമുണ്ട്. ദർദ്ദനഴിക്കുന്നത് ഇപ്പോൾ നിനക്ക് ലജ്ജ തോന്നുന്നതല്ലേ? ഇപ്പോൾ നിനക്ക് ലജ്ജ തോന്നുന്നതല്ലേ? എന്റെ ഏറ്റവും വലിയ സംശയം, ഈ വീരശൂര പരാക്രമങ്ങൾ ചെയ്തവനൊക്കെ അന്ന് അതെല്ലാം ചെയ്ത് ദൈവത്തെ അപമാനിച്ചതും പോരാ, ഇപ്പൊ ദൈവസഭയുടെ സ്റ്റേജിൽ കയറി ഈ ലജ്ജാകരമായ കാര്യങ്ങൾ അഹങ്കാരത്തോടുകൂടെ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലുത്. അത് കേട്ടിട്ട് നമ്മൾ പാവം പിടിച്ച വിശ്വാസികളെല്ലാം കൂടെ സ്തോത്രം പറഞ്ഞു നിൽക്കുമ്പോൾ അതിനേക്കാളും സത്യം. ലജ്ജാകരമായ കാര്യങ്ങൾ വിളിച്ചു പറയും, കാണിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും അല്ലേ? ഇസന്റ് ഇറ്റ്? നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളായതൊക്കെ. ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ തിങ് ഇതെല്ലാം കേട്ടിട്ട് പിള്ളേർ ചിന്തിക്കുന്നു ദിസ് ഈസ് അവനൊരു റോങ്, അവനൊരു ഹീറോ ആയിട്ട് അല്ലേ? എല്ലാ തോന്നിവാസങ്ങളും കാണിച്ചവനെ ഹീറോ ആയിട്ട്. എന്നാൽ മോശയെക്കുറിച്ച് പറയുന്നു, ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്നു യോശുവ. ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്നു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നമ്മുടെ യങ് ഏജ് കർത്താവിന് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ഡി എൻ മോഡിയുടെ പ്രസംഗത്തിൽ, പ്രസംഗം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു പ്രാവശ്യം ഒരാൾ ചോദിച്ചു, ഇന്ന് എത്ര പേര് രക്ഷിക്കപ്പെട്ടെന്ന് ചോദിച്ചു. രണ്ടര ആളുകൾ രക്ഷിക്കും, രണ്ടര. ആൾക്കാർ ചോദിച്ചു, ഓഹോ, അപ്പം രണ്ട് പ്രായമുള്ളവരും ഒരു കുഞ്ഞു ഒരു കൊച്ചുമായിരിക്കും രക്ഷിക്കപ്പെട്ടത്. അന്ന് അദ്ദേഹം പറഞ്ഞു, നോ, രണ്ട് കുഞ്ഞുങ്ങളും ഒരു പ്രായമുള്ളവനും, കാര്യം പ്രായമുള്ളവന്റെ പകുതി ആയുസേ കർത്താവിന് കിട്ടിയുള്ളൂ, മറ്റുള്ള രണ്ടുപേരുടെ മുഴുവനും കിട്ടി. രണ്ടര ആളുകൾ രക്ഷിക്കപ്പെട്ടു. കർത്താവിന് വേണ്ടി നമ്മളെ യങ് ഏജ് കൊടുക്കാൻ പറ്റുമെങ്കിൽ, ആസ് ഏർലി ആസ് പോസിബിൾ, നഷ്ടപ്പെടുത്താതെ കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. ആത്മാവുള്ളതിനാൽ അവൻ ആത്മപൂർണ്ണനായിരുന്നു, ആത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു. യോശുവയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, യോശുവ ഒരിക്കൽ പോലും ലീഡറാകാൻ അവന് ആഗ്രഹിച്ചിട്ടില്ല. നമ്മൾ പുറപ്പാട് ദിവസം 17-ാം അധ്യായത്തിലാണ് യോശുവയുടെ കാര്യം കാര്യം ആദ്യം കാണുന്നത്. അതിന്റെ 9 മുതൽ 14 വാക്യങ്ങൾ വായിക്കാൻ നമുക്ക് സമയമില്ല, അവിടെ വായിച്ചു കഴിഞ്ഞാൽ അറിയാം. മോശ ആരെ ഏൽപ്പിക്കുകയാണ് യുദ്ധം? അമാലേക്കുമായിട്ടുള്ള യുദ്ധം യോശുവയെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് മോശയും അഹരോനും ഹൂറും പർവ്വതത്തിന്റെ മുകളിൽ കടി നിൽക്കുകയാണ്. ആരാണ് യുദ്ധം ജയിക്കുന്നത്? യോശുവയാണ് യുദ്ധം ജയിക്കുന്നത്. അമാലേക്കിനുമായിട്ടുള്ള യുദ്ധം ജയിച്ചത് യോശുവയാണ്. എന്നാൽ അവൻ പറഞ്ഞില്ല, കണ്ടോ, ഞാൻ ശരിക്കും പറഞ്ഞാല് ആദ്യത്തെ ഒരു യുദ്ധമാണ്, ഇസ്രായേൽ മക്കൾ അങ്ങോട്ട് പുറപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ്. ആ പ്രധാനപ്പെട്ട യുദ്ധം ജയിച്ചത് യോശുവയുടെ നേതൃത്വത്തിലായതുകൊണ്ട് അവൻ പിറ്റേ ദിവസം തൊട്ട് സർവസൈന്യാധിപനാണെന്നൊന്നും പറഞ്ഞില്ല, പറഞ്ഞു ഇല്ല. അതിനുശേഷം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ 17-ാം വാക്യത്തിൽ ആ ചരിത്രം എന്ന് വായിക്കാം. 17:16 ആ ആ നീ ഇതൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ട് എന്ത് ചെയ്യണം? അത് യോശുവയെ കേൾപ്പിക്കുക, യോശുവയെ കേൾപ്പിക്കുക. അത് പക്ഷേ ഇംഗ്ലീഷ് കുറച്ചുകൂടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ആ കാര്യം പറഞ്ഞു. ഞാനത് മലയാളത്തിൽ അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ട്. 17-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ, ആൻഡ് ദ ലോർഡ് സെഡ് ടു മോസസ്, റൈറ്റ് ദിസ് ആസ് എ മെമ്മോറിയൽ ഇൻ എ ബുക്ക് ആൻഡ് റിസൈറ്റ് ഇറ്റ് ഇൻ ദ ഇയേഴ്സ് ഓഫ് ജോഷുവ ദാറ്റ് ഐ വിൽ അറ്റേർലി ബ്ലോട്ട് ഔട്ട് ദി റിമംബ്രൻസ് ഓഫ് മാലേക് ഫ്രം അണ്ടർ ദ ഹെവൻ. റിസൈറ്റ് ഇറ്റ് ഇൻ ദി ഇയേഴ്സ് ഓഫ് ജോഷുവ. ഇത് വായിച്ചു കേൾപ്പിക്കാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത് അവൻ എന്ത് ചെയ്യണം? അവന്റെ ചെവിയിൽ ഓതി കൊടുക്കണമെന്ന്. ഇൻഫാക്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പുസ്തകങ്ങളെല്ലാം അല്ലെങ്കിൽ വേദപുസ്തകത്തിന്റെ മുഴുവൻ കാര്യങ്ങളും വരമൊഴിയായിട്ട് ഒറ്റയടിക്ക് വരികയല്ല. ഈ വരമൊഴിയായി വരുന്നതിന് മുമ്പേ തന്നെ ആളുകൾ വേദപുസ്തകത്തിലെ എന്താണ് ദൈവിക കൽപ്പനകളെല്ലാം റിസൈറ്റ് അല്ലെങ്കിൽ അവരെന്താണ് അത് മെമ്മറൈസ് ചെയ്തിരുന്നു, മെമ്മറൈസ് ചെയ്തിരുന്നു, അത് വാമൊഴിയായിട്ട് പ്രചരിച്ചിരുന്നു. അല്ലാതെ ഇതൊക്കെ എല്ലാവരുടെയും കൈകളിൽ എത്തത്തക്ക രീതിയിലുള്ള പുസ്തകങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ആ പുസ്തകങ്ങൾ ഇല്ലാതെ തന്നെ എന്ത് സംഭവിച്ചു, എന്തുണ്ടായി? വാമൊഴി ആയിട്ട് ഇത് മുഴുവൻ കാണാതെ പഠിക്കാൻ കഴിവുള്ള ആളുകൾ ഇതൊക്കെയും കാണാതെ പഠിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് ഒരാളോട് സ്പെസിഫിക് ആയിട്ട് ചെവിയിൽ ഓതി കൊടുക്കണമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ആരോ ആരോട്? മോശ പറഞ്ഞിരിക്കുകയാണ്, നീ യോശുവയുടെ ചെവിയിൽ ഇത് ഓതി കൊടുക്കണം. അപ്പോൾ നോക്ക്, കർത്താവിന്റെ കൺസേൺ നോക്ക് ഇല്ലേ. അപ്പോൾ അത്രയ്ക്കും അവൻ്റെ ആത്മാവുള്ള ആളാണ്, അവൻ യുദ്ധം ജയിക്കുന്നു, അവൻ ദൈവത്തിന്റെ കഴിവുകളുള്ളതാണ്, അവൻ ബാല്യം മുതൽ മോശയുടെ സഹായകനാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം മോശയ്ക്ക് യാതൊരു രീതിയിലുള്ള പരാധീനതകളും ഇല്ലായിരുന്നല്ല, മോശ ഒരു സൂപ്പർമാൻ ആയിരുന്നൊന്നുമല്ല. മോശയുടെ കാര്യത്തിലുള്ള ഒരു പ്രത്യേകത, സോറി, യോശുവയുടെ കാര്യത്തിലുള്ള ഒരു പ്രത്യേകത, അവൻ മോശയെ പോലെ ഒരു സൂപ്പർമാൻ ഒന്നും അല്ലായിരുന്നു. ഈ വാസ് എൻ ഓർഡിനറി മാൻ. ഞാൻ രണ്ട് മിഷണറീസിന്റെ ജീവചരിത്രം അടുപ്പിച്ച് എഴുതിയായിരുന്നു. വൺ ഇസ് ജോർജ് മുള്ളർ, വൺ ഇസ് ഡി എൻ മോഡി. ഇപ്പൊ ജോർജ് മ്യൂളർ, അത് ഹിന്ദിയിലും വന്നിട്ടുണ്ട്. ജോർജ് മ്യൂളർ വായിച്ചിട്ട് ജെസ്സി പറഞ്ഞു, ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ബി ലൈക്ക് ഹിം ഈസ് ഇൻ ദ സ്റ്റാർസ്. എനിക്ക് ഇതൊന്നും വായിച്ചിട്ടൊന്നും എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം അങ്ങ് എന്തുവാ നക്ഷത്രം കൂടാരത്തിനകത്ത് ഇരിക്കുകയാണ്, ഈ സോ ഹോളി അല്ലേ, സോ പ്രേയർഫുൾ. അപ്പൊ അത് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഡി എൻ മോഡിയുടെ ബുക്ക് എഴുതുക. അപ്പൊ അവൾക്ക് വലിയ ഹാപ്പിയാ. അവൾ പറഞ്ഞു, ഇങ്ങനെ എന്റെ കൂട്ടൊക്കെ തന്നെയാണ്, ഇടയ്ക്കിടയ്ക്ക് ഈ അബദ്ധങ്ങളൊക്കെ കാണിക്കും. പിന്നെ ദൈവസന്നിധിയിൽ പറയും കർത്താവ് അതൊക്കെ എന്റെ പ്രശ്നങ്ങളായിരുന്നു. ഡി എൻ മോഡി വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ഒത്തിരി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ജോർജ് മുള്ളറിന്റെ കൂട്ടം ഒരു സൂപ്പർമാൻ ഒന്നും അല്ലായിരുന്നു ആര്, ഡി എൻ മോഡി. ഡി എൻ മോഡി വാസ് എൻ ഓർഡിനറി പേഴ്സൺ. ജോർജ് മുള്ളർ ഹാലെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് തിയോളജി, ചെറുപ്പത്തിൽ തന്നെ തിയോളജി എടുത്ത്, ആൻഡ് ഓൾസോ യു നോ തിങ്കിങ് ആൻഡ് വാർ റീഡിങ് ആൻഡ് ഡൂയിങ് മെനി കൈൻഡ് ഓഫ് തിങ്സ് ആൻഡ് ഹി വാസ് ഇൻ ദാറ്റ് ലെവൽ. പക്ഷേ ഡി എൻ മോഡി 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, ഗ്രാമർ അറിയത്തില്ല, ഇംഗ്ലീഷ് പറയാൻ ഗ്രാമർ അറിയത്തില്ല. ഇംഗ്ലണ്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ പറഞ്ഞു, ഇങ്ങനെ എങ്ങനെ ഇവിടെ പ്രസംഗിക്കുന്നുള്ളൂ എനിക്കറിയത്തില്ല. വിളിച്ച ആളാണ് പറയുന്നത്, ഞാൻ ഇങ്ങനോട് സംസാരിച്ചിട്ട് ഇങ്ങനെ പറയുന്നതിനകത്ത് ഒന്നിനകത്തും ഗ്രാമർ. അപ്പൊ ഇംഗ്ലണ്ടിൽ വന്നിരിക്കുക, അതുകൊണ്ട് ആ എനിക്കറിയത്തില്ല ഇനി എങ്ങനെ അദ്ദേഹം പ്രസംഗിക്കുന്നുള്ളൂ. എന്നാലും അദ്ദേഹം ഒരു അറിയപ്പെടുന്ന പ്രസംഗങ്ങളാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആദ്യമായിട്ട് വരിക, ഡി എൻ മോഡി പറഞ്ഞു, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത റെവറൻസ് ഇന്നാലും പറഞ്ഞത് വളരെ സത്യമാണ്, എനിക്ക് ഗ്രാമറൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ആ ദേവദാസൻ വന്ന് എന്റെ ഗ്രാമർ ഒന്ന് ശരിയായ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇൻഫാക്ട് യു നോ ഹി വാസ് സച്ച് എ പേഴ്സൺ. അപ്പൊ ഞാൻ പറഞ്ഞത് മോശയെ പോലെയുള്ള ഒരു പശ്ചാത്തലമല്ല യോശുവാരെ. മോശ മിശ്രയുടെ സകലജ്ഞാനവും, നമ്മൾ മാനുഷികമായിട്ട് പറയുകയാണെങ്കിൽ മിശ്രയുടെ സകലജ്ഞാനവും അഭ്യസിച്ചവനും 40 വർഷം മരുഭൂമിയിലെ റഫായിട്ടുള്ള ലൈഫിലൂടെ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ എന്താണ് ദൈവത്തെ നേരിട്ട് കണ്ട് ഇറങ്ങിയ ആളൊക്കെയാണ് യോശു. അങ്ങനൊന്നുമല്ല, യോശു വാസ് എൻ ഓർഡിനറി പേഴ്സൺ. ഒഫ്കോഴ്സ് ഹി വാസ് ആക്ടിങ് ആസ് എ സെർവന്റ് ഓഫ് മോസസ്, മോശയുടെ ഒരു ദാസനെ പോലെ കൂടെ നടക്കുകയാണ്. ഒത്തിരി പക്വത കുറവുണ്ട്, ഒത്തിരി പക്വത കുറവുണ്ട്. നമ്മൾ 11ാം സംഖ്യാപുസ്തകം 11ാം അധ്യായത്തിൽ മോശയുടെ മേലുള്ള ആത്മാവിനെ എടുത്ത് 70 മൂപ്പന്മാർ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ രണ്ടു പേര് കൂടാരത്തിലിരുന്ന് പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവചിച്ചിരുന്നപ്പോൾ ആൾക്കാർ വന്നിട്ട് മോശയോട് പറഞ്ഞു, എന്താണ് ദേ കൂടാരത്തിൽ എൽദാദും അവന്റെ കൂട്ടുകാരനും പ്രവചിക്കുന്നു. ഉടനെ ചാടി കയറി യോശ പറഞ്ഞു, എന്താണ് കർത്താവേ നീ അവരെ അവരെ അല്ലെങ്കിൽ യജമാനനെ എന്റെ യജമാനനായ മോശയെ നീ എന്ത് ചെയ്യണം, അവരെ നിരോധിക്കണമേ എന്ന് പറഞ്ഞു അല്ലേ. അവൻ പക്വതയൊന്നുമില്ല, ഒത്തിരി പക്വത കുറവുണ്ട്. കർത്താ മോശ അവനോട് ചോദിക്കുക, നീ എന്നെ ഓർത്ത് നീ എന്തിനാണ് ഇത്ര ജലസാണ് അസൂയപ്പെടുന്നത്. ദൈവത്തിന് ജനം എല്ലാവരും പ്രവാചകന്മാരാകുന്നു, അവരെല്ലാവരും പ്രവചിക്കുന്നതാണ് എൻ്റെ യഹോവ തൻ്റെ ആത്മാവിനെ തൻ്റെ ജനത്തിൻ്റെ എല്ലാവരുടെയും മേൽ പകരുകയും ചെയ്യുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ആഗ്രഹിക്കാനോ അങ്ങനെയുള്ള ഒരു പക്വമായി ചിന്തിക്കാനോ എന്നുള്ള കഴിവ് ആർക്കില്ലായിരുന്നു, യോശുവയ്ക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ആത്മാവ് പകരപ്പെടുന്ന വ്യക്തികളെല്ലാം സൂപ്പർ ഹ്യൂമൻ ഒന്നും ആയിരിക്കണം നിർബന്ധമില്ലെന്നാണ് പറഞ്ഞു. നോർമൽ പീപ്പിൾ ഓൾസോ ക്യാൻ ഡു ദ സെയിം തിങ് മോസസ് ചെയ്ത് എല്ലാ കാര്യവും ആരും ചെയ്യുന്നുണ്ട്, യോശുവ ചെയ്യുന്നുണ്ട്. പക്ഷേ മോസസിന്റെ പശ്ചാത്തലമല്ല യോശുവയുടേത്. അതുകൊണ്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ ആദ്യം നമുക്ക് ഒക്കെ തോന്നാറുള്ള ഒരു കാര്യം, മോശയെ പോലുള്ള ആളായതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ മാനുഷിക ബുദ്ധി നമ്മൾ ചിന്തിക്കുന്നത്, എന്നാൽ അങ്ങനെയല്ല. യോശുവ വാസ് എ നോർമൽ പേഴ്സൺ അല്ലേ, നോർമൽ പേഴ്സൺ. അവന് ഈ പറയുന്ന ഡിസേർൺമെന്റ് പവർ ഒന്നും ഇല്ലായിരുന്നു. പുറപ്പാട് 32ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മോശ പർവ്വതത്തിലായിരുന്ന സമയത്ത് ഇസ്രായേൽ മക്കളെല്ലാം കൂടെ കാളക്കുട്ടിയൊക്കെ വാർത്തുണ്ടാക്കി അവിടെ വെച്ച് ദൈവം മോശയോട് പറഞ്ഞു, അവിടെ തെറ്റ് ചെയ്തു, നീ ഇറങ്ങിച്ചെല്ലാം പറഞ്ഞു. നോക്കിയിരിക്കുന്ന ഒരാളുണ്ട്, ആരാണ്? ആ യോശുവ. 17ാമത്തെ വാക്യത്തിൽ യോശുവ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് യോശുവ പറഞ്ഞെന്നറിയാമോ, ജനം ആർത്തു വിളിക്കുന്ന കോശം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട് പാളയത്തിൽ യുദ്ധകോശമുണ്ട് എന്ന് പറഞ്ഞു. അവന് ശബ്ദം കേട്ടാൽ ആ ശബ്ദം എന്തിൻ്റെയാണെന്നൊന്നും തിരിച്ചറിയത്തക്കുള്ള ഡിസൈൻമെന്റ് ഒന്നും അവന് യോശുവയ്ക്കില്ലായിരുന്നു. മോശ പറഞ്ഞു, ഇത് എന്താണ്, അതിന് അവൻ ജയിച്ചാർക്കുന്നവരുടെ കോശമല്ല, തോറ്റ് നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല, പ്രതികാരം ചെയ്യുന്നവരുടെ വിളിയുമല്ല, പ്രതികാരം ചെയ്യുന്നവരുടെ കോശം അത്ര ഞാൻ കേൾക്കുന്നത്. മോശ പറയാണ്, നോ നോ നോ, ഇറ്റ് ഇസ് നോട്ട് എ വാർ, ഇറ്റ് ഈസ് സംതിങ് ആൻഡ്. മോശയ്ക്ക് ഡിസൈൻ ചെയ്യാൻ കഴിവാണ്, പക്ഷേ യോശുവയ്ക്ക് ഡിസൈൻ ചെയ്യാൻ കഴിവില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് യോശുവ വാസ് നോട്ട് എ സൂപ്പർ ഹ്യൂമൻ എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇനി ഇവൻ ഇത്തിരി എൻകറേജ്മെന്റ് വേണ്ട ആളാണ്, പെട്ടെന്ന് ഡിപ്രസ്ഡ് ആകുന്ന ആളും ഒത്തിരി എൻകറേജ്മെന്റ് വേണ്ട ആളാണ്. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടോ ഇവിടെ? അതോ വലിയ സ്ട്രോങ് പേഴ്സണാലിറ്റീസ് ആണോ? എനിക്കാണ് ഒത്തിരി എൻകറേജ്മെന്റ്. പലപ്പോഴും ആളുകൾക്ക് എന്ത് വേണം, നമുക്ക് എല്ലാവർക്കും എന്ത് വേണം, വേണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്തോ വേണം, എൻകറേജ്മെന്റ് വേണം. പക്ഷെ ഒത്തിരി എൻകറേജ്മെന്റ് വേണമായിരുന്നു. അതൊന്നും ഒരു തെറ്റൊന്നുമല്ല. ദൈവം ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ശരിക്കും അത് മനസ്സിലാക്കുന്നുണ്ട്. ദൈവം വളരെ സെൻസിറ്റീവ് ആയിട്ട് അത് എടുക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 1ാം അധ്യായം അതിന്റെ 38ാം വാക്യത്തില് മോശയോട് കർത്താവ് പറയാണ്. എന്ത് വായിക്കാം? ആ, അവനെ ധൈര്യപ്പെടുത്തും. എന്ന് വെച്ചാൽ അവനെ ധൈര്യമില്ല, അവനെ ധൈര്യപ്പെടുത്തും. മൂന്നാമത്തെ 28-ാം വാക്യം. യോശുവയോട് കൽപ്പിച്ച് അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുക. എന്നറിയാമോ, ഇവൻ ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നില്ല മോശ ചെയ്ത ജോലി ഇവന് ചെയ്യാൻ കഴിയുമെന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ. കാര്യം ഇവൻ മോശയെ കണ്ടിട്ടുണ്ട്, മോശയെ ഇവൻ അറിയാം. ത്വക്ക്, ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ ത്വക്ക് പ്രകാശിക്കുന്നവനായ മോശയുടെ സെർവന്റ് പറയാണ്, ഐ ക്യാൻ നെവർ ഡു വാട്ട് യു ആർ ഡൂയിങ്, നീ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഞാൻ എനിക്ക് കഴിയത്തില്ല. പക്ഷേ ദൈവം പറയാണ്, അവിടെ അവൻ ഒത്തിരി എൻകറേജ്മെന്റ് ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വേദസം വായിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒത്തിരി എന്താ നമുക്ക് മനസ്സിലാകും, അവൻ ഒത്തിരി എൻകറേജ്മെന്റ് ആവശ്യമുണ്ട്. അവൻ പലപ്പോഴും ഡിപ്രസ്ഡ് ആണ്, അവനിൽ നിന്ന് നിനക്ക് അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അവൻ എന്ത് ചെയ്യണം? എൻകറേജ് ചെയ്യണം, ചെയ്യണം, കൈത്താങ്ങൽ കൊടുക്കണം, കൈത്താങ്ങൽ കൊടുക്കണം. അവൻ മച്ചൂർ അല്ല എന്നുള്ളത് കൊണ്ട് നീ അവനെ ഉപേക്ഷിക്കരുത്. ആരും മച്ചൂർ അല്ലെന്ന് സമ്മതിക്കത്തില്ല. എല്ലാവരുടെയും ചിന്ത അവരുടെ പ്രായത്തിൽ അവർ മച്ചൂറാണ്. അവരുടെ പ്രായത്തിൽ എൻ്റെ മൂത്ത മോൾക്ക് 5 വയസ്സുള്ളപ്പോൾ 2-ാമത്തെ കൊച്ചുണ്ടായിരുന്നത്, 7 വയസ്സുള്ള 3-ാമത്തെ കൊച്ച്. അപ്പോൾ ഇവരെ ഒരു 2 വയസ്സൊക്കെ ആയപ്പം, മൂത്ത മോൾക്ക് ഒരു 9 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴുണ്ട്, അല്ലെങ്കിൽ 10 വയസ്സൊക്കെ ആയപ്പം, ഇവൾ ഈ പിള്ളേർ ഇളയ പിള്ളേരെ വിളിക്കുന്ന പിള്ളേർ, ആ പിള്ളേർ ഉമ്മ വെറുതെ, എന്നിട്ട് ഇവള് പിള്ളേരൊന്നുമല്ല, അവൾ വളരെ ഗ്രോണമാണ് പിള്ളേർ എന്ന് പറഞ്ഞാലും അതാ പിള്ളേരുടെ കുഴപ്പം, പിള്ളേരുടെ. ശരി, അവൾ ചിന്തിക്കുന്നത് അവള് ഗ്രോണപ്പാണ്, മറ്റെല്ലാം പിള്ളേരാണ്. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക്, 10-ാം ക്ലാസ് ഒന്ന് പാസ്സായി. പണ്ടൊക്കെ 10-ാം ക്ലാസ് പാസ്സാകുമ്പോൾ നമ്മൾ കോളേജിൽ പോകണമല്ലോ, അല്ലേ? നമ്മൾ നമ്മുടെ കാലത്തൊക്കെ കോളേജ് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ വഴി കൂടെ പോകുന്ന, നമ്മൾ സ്കൂളിൻ്റെ അതുവഴി പോകുമ്പോഴത്തേക്ക് സ്കൂളിൽ പിള്ളേരുടെ വെള്ളം ഉണ്ടാക്കാൻ, ഓ ഈ പള്ളിക്കൂടം പിള്ളേരെ കൊണ്ട് തോറ്റു അല്ലേ. ഇവനത്ര ഒരു വർഷം കൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ ഇല്ലേ. ഡിഗ്രി കയറുമ്പോൾ ഇവൻ പ്രീ ഡിഗ്രിക്കാരെയാണ് വിളിക്കുന്നത്, ഓ ആദ്യം ആ പ്രീ ഡിഗ്രി പിള്ളേര്, പ്രീ ഡിഗ്രി പിള്ളേർ. പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്? ഓ അവനെ ഡിഗ്രിക്കാരെ കൂടി അവന് വിളിക്കും ജീവിതം അറിയാം, അമ്മ ഇങ്ങനെ നടക്കുന്ന പോലെയാണ് അല്ലേ. നമുക്കേ അറിയത്തുള്ളൂ, അതിൻ്റെ താഴെയുള്ളവർക്ക് അറിയത്തില്ല. ഇവൻ കണ്ടത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാത്തവരെല്ലാം ഇമ്മറ്റുറാണ്. ഒരു കൊച്ചോ വല്ലതും ആയിക്കഴിഞ്ഞാൽ ഓ അവരെന്തോ ഇമ്മ ഇങ്ങനെ ഇങ്ങനെ പ്രാവുകളെ പോലെ നടക്കുന്നു, അവർക്ക് വല്ലതും പ്രാരാബ്ദം എന്താണെന്നുള്ളത് അറിയാമോ ഇല്ലേ. അപ്പോൾ ഓരോ സമയത്തും നമ്മുടെ പ്രശ്നം അറിയാമോ, നമ്മുടെ താഴെയുള്ള എല്ലാവരും ഇമ്മറ്റുറാണെന്ന് നമ്മൾ ചിന്തിക്കത്തുള്ളൂ. എപ്പോഴാണ് അവിടുത്തെ മെച്ചുറാകുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇല്ലേ? 40 വയസ്സുള്ളവന് 30സിലുള്ളവനെല്ലാം ഇമ്മറ്റുറാണ്, 50 വയസ്സുള്ളവന് 40സിലുള്ളവരെല്ലാം ഇമ്മറ്റുറാണ്. എപ്പോഴും ഒരുവൻ മച്ചുവറാകുന്നത്, ഒരുത്തൻ മച്ചുവറാകുന്നത് ഇമ്മച്ചുവറായിട്ടുള്ളവനെ അവൻ്റെ നിലയിൽ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ്. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നും. ഇമ്മച്ചുവറായിട്ടുള്ള ഒരാളെ അവൻ്റെ നിലയിൽ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമ്മൾ മെച്യൂരിറ്റി പ്രാപിക്കുന്നു അതിൻ്റെ അർത്ഥം. ഇപ്പം മോശയോട് കർത്താവ് പറഞ്ഞതെന്നറിയാമോ, അവന് പേടിയാണ്. അവന് നിന്നെ നിന്നെ ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ നിന്നെ കാണുമ്പോൾ പേടിയാണ്. നീ എൻ്റെ കൂടെ ഇരിക്കുന്നത്, നിന്റെ ദുഃഖ പ്രകാശിക്കുന്നത് കണ്ടത് അവന് പേടിയാണ്. അവൻ ചിന്തിക്കുന്നത് നീ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും അവന് ചെയ്യാൻ കഴിയത്തില്ലെന്ന. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവനെ നീ പ്രോത്സാഹിപ്പിക്കും, എൻകറേജ് ചെയ്യും. ദൈവം അത് തന്നെ ചെയ്യാണ്. അവിടുത്തെ ദിവസം 31-ാം അധ്യായം 23-ാം വാക്യത്തിൽ, ആരാ പറയുന്നത്? ദൈവം പറയുകയാണ്, ബലവും ധൈര്യവും ഉള്ളവനായിരിക്കുക. ആ ആ ഞാൻ ഇസ്രായേൽ മക്കളോട് സത്യം ചെയ്ത് നീ അവരെ എത്തിക്കും. നീ എന്ത് ചെയ്യണം? ബലവും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഇനി യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ആ നമുക്ക് ദൈവം ഉറപ്പും ധൈര്യവും ഉള്ളവൻ ആയിരിക്കുക. എന്ന് വെച്ചാൽ ഇവൻ എൻകറേജ്മെന്റ് ഉണ്ടെങ്കിലേ പറ്റൂ. ഇവൻ മോശം അടിച്ചു കഴിഞ്ഞിട്ട് എന്താണ് ഇവനങ്ങോട്ട് ഉറപ്പായിട്ടുള്ളത്? ദൈവം തന്നെ ഇറങ്ങി വന്നു പറയണേ, നീ പേടിക്കേണ്ട കാര്യമില്ല, ഞാനത് ചെയ്ത്, ഞാനത് ചെയ്യും, നിന്നെ കൊണ്ട് ചെയ്യും, ഞാനത് ചെയ്യും. എൻകറേജ്മെന്റ്. യോശുവെ പോലെ മോശയുടെ കൂടെ നടന്ന ആൾക്ക് ഇത്ര എൻകറേജ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്തുമാത്രം ആവശ്യമുണ്ട്? ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഡൂയിങ് ദാറ്റ്. മോശയോട് ആരാ പറഞ്ഞത്? ആത്മാവ് പറഞ്ഞോട് അവനെ നീ എൻകറേജ് ചെയ്യണം. ഇപ്പോൾ ദൈവാത്മാവ് തന്നെ വന്നിട്ട് എന്ത് ചെയ്യാണ്? അവനെ എൻകറേജ് ചെയ്യാണ്. ഇതുപോലെ അതിൻ്റെ ജനങ്ങളും അവനെ എൻകറേജ് ചെയ്യുന്നു. കാര്യം ജനങ്ങൾക്കും അറിയാം ഇവനൊരു പാവമാണെന്നുള്ളത്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു. ഞങ്ങൾ അവര് പറയാണ്, വ്യക്തി ഞങ്ങൾ നിന്റെ കൂടെ ഇരുന്നോളാം, ഞങ്ങൾ നിന്റെ കാര്യങ്ങളിൽ നീ പറയുന്ന ഞങ്ങൾ അനുസരിച്ചോളാം, നീ ഉറപ്പും ധൈര്യമുള്ളവനായിട്ട് ഞങ്ങളെ എന്നെ നടത്തിയാൽ മാത്രം മതി. ജനങ്ങളുടെ പോലും സാധാരണക്കാരന്റെ പോലും എൻകറേജ്മെന്റ് ആവശ്യമുള്ള പലപ്പോഴും ഉണ്ടല്ലോ. ദൈവസന്നിധി ദൈവത്തിൽ എൻകറേജ് ചെയ്താലും നമ്മുടെ സഹപ്രവർത്തകരെ കൂട്ടുകാരെ ഒക്കെ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ, എൻകറേജ് ചെയ്തേ പറ്റുള്ളൂ. ഇതൊരു ഒരു 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 ഫാക്റ്റാണ്, അത് നമ്മൾ മറന്നു പോകരുത്. അത് കൊടുക്കുകയും വേണം. എപ്പോഴും ലീഡർഷിപ്പ് ലെവലിലുള്ളവരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കണം. അവരതൊരു പക്ഷേ പറയത്തില്ലായിരിക്കും ഞങ്ങൾക്ക് വേണമെന്നുള്ളത്, പക്ഷേ ദാറ്റ് ഇസ് നീഡ്. ഇല്ലെങ്കിൽ അവർ തകർന്നു പോകും, അതൊരു വാസ്തവമാണ്. ദൈവസഭയുടെ കെട്ടുപണിയിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഈ ആത്മനിയന്ത്രിതനായിട്ട് ഉള്ള യോശുവയുടെ ജീവിതത്തിലെ ചില പ്രത്യേകതകൾ നമ്മൾ പറയുകയാണ്. പ്രത്യേകതകൾ, അപ്പോൾ യോശുവയുടെ ബലഹീനതകളോ അല്ലെങ്കിൽ അവന്റെ ഷോർട്ട് കമ്മിങ്സ് നമ്മൾ പറഞ്ഞു. എന്നാൽ അവനുള്ള പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ദൈവത്തിൽ നിന്ന് അവൻ കേൾക്കാൻ, അല്ലെങ്കിൽ ദൈവം തന്നെ പറഞ്ഞു, നമ്മൾ ആദ്യം വായിച്ചല്ലോ, ഞങ്ങൾ ഈ എഴുതിയിരിക്കുന്ന ചരിത്രം നീ എന്ത് ചെയ്യണം, യോശുവയുടെ കാതിൽ ഊതി കൊടുക്കണമെന്നാണ് പറയുന്നത് അല്ലേ. കാതിൽ ഊതി കൊടുക്കണം. അപ്പോൾ ദൈവവചനം, ഇവന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ, ദൈവവചനം ആ ഭാഗം ഒന്ന് വായിക്കുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ദൈവത്തിന്റെ വചനത്തോടുള്ള അസാമാന്യമായ ഒരു ഒരു ആഗ്രഹവും അത് അത് മെമ്മറൈസ് ചെയ്യാനും അതിൽ ആ രീതിയിൽ പോകാനുള്ള വലിയൊരു ആഗ്രഹം അവന് ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. ഇവിടെ 14 വാക്യം മുതൽ വായിക്കുമ്പോഴത്തേക്ക് യഹോവ മോശയോട്, ഇത് നീ ഒരു ഓർമ്മയ്ക്കായിട്ടൊരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക, ഞാൻ അമലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്ന് അശേഷം വായിച്ചു പറയും. പിന്നെ മോശ ഒരു താമ്രപീഠം എടുത്ത് അതിനെ യഹോവ നിസ്സി എന്ന് പേരിട്ടു. അതപ്പോൾ ഈ ഒരു പുസ്തകം എന്ന നിലയിൽ തന്നെ എന്താണ് യോശുവയുടെ ചെവിയിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, കേൾപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്ന് തന്നെ ഇവൻ ന്യായപ്രമാണത്തെ മൊത്തമായിട്ട് പിന്നീടുള്ള പ്രത്യേകിച്ച് യോശുവയുടെ പുസ്തകത്തിൽ തന്നെ കാണാം, അവൻ ന്യായപ്രമാണത്തിന്റെ പുസ്തകങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്, യോശുവ. അതിനുപരിയായിട്ട് ഇവൻ അവന്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ആ സാമീപ്യം വിട്ടുപിരിയാതിരിക്കാനായിട്ട് പുറപാളുസത്തിന് തന്നെ 33 അധ്യായം അതിന്റെ 11 വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് കൂടാരത്തെ വിട്ടുപിരിയാതെയിരുന്നു. സമാഗമന കൂടാരത്തെ അവൻ എന്ത് ചെയ്തില്ല, വിട്ടുപിരിഞ്ഞില്ല. അവൻ എപ്പോഴും അതിനകത്ത് തന്നെയാണ്. ആരാണ് സമാഗമന കൂടാരത്തിൽ പോകുന്നതെന്ന് അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ, യഹോവയെ അന്വേഷിക്കുന്നവരൊക്കെയും വായിച്ചിട്ടുണ്ടല്ലോ അതിന്റെ 8 വാക്യത്തില്, 7 വാക്യത്തിൽ മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ ദൂരെ അടിച്ചു, ഇതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. അപ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവനൊക്കെ ചെല്ലുന്ന സ്ഥലമാണ് ഏത്, സമാഗമന കൂടാരം. മോശ യോശുവയെ കുറിച്ച് പറയുന്നത് എന്താണ്, അവൻ യോശുവ എന്ത് ചെയ്തിട്ടില്ല, ആ സമാഗമന കൂടാരത്തെ വിട്ടുപിരിയാൻ അവന് മനസ്സില്ല. കാര്യം എന്താണ്, അവന്റെ ഹൃദയത്തിൽ യഹോവയെ അന്വേഷിക്കാനുള്ള വലിയ അഭിവാഞ്ചി, അവൻ എപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കാനുള്ള വലിയൊരു അഭിവാഞ്ചി അവന്റെ മനസ്സിൽ ബാക്കി കിടന്നിരുന്നു. കൂടാരത്തെ വിട്ടുപിരിയാത്തവൻ. സംഖ്യാപുസ്തകം 27:18 വാക്യത്തിൽ യോശുവ അനോയിന്റഡ് ആണ്. യോശുവയുടെ അനോയിന്റിങ്ങിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. 27:18 ഓക്കെ നമ്മൾ വായിക്കേണ്ട. ഇനി അതിനുശേഷം ദൈവം അവനെ നിറച്ച് ആത്മാവിനെ നിറച്ച കാര്യത്തെ കുറിച്ച് 34 അധ്യായം, ആവർത്തന പുസ്തകം 34 അധ്യായം അതിന്റെ 9 വാക്യം, അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ അവൻ പൂർണനായി തീർന്നു. 24 യോശുവയുടെ പുസ്തകം 24:15 ഓക്കെ ഇവിടെ ഈ അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം, ദൈവത്തിന്റെ വാക്കുകളെ കേൾക്കാനുള്ള ഒരു ചെവി അവന് ഉണ്ടായിരുന്നു. സമാധാന കൂടാരത്തെ അവൻ വിട്ടുപിരിയാതെ ഇരുന്നു. അവൻ അനോയിന്റഡ് ആയിരുന്നു. അവൻ ജ്ഞാനാത്മാവനായി നിറഞ്ഞു. ഇവിടെ വീണ്ടും നമ്മൾ കാണുന്നത് അറിയാമോ, ഇവന്റെ പ്രത്യേകത, അവൻ ദൈവത്തെ സേവിക്കാനുള്ള ആ ആഭിമുഖ്യം അവൻ എപ്പോഴും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സംഖ്യാപുസ്തകം 32:12 വാക്യത്തിൽ പറയുന്നത്, സംഖ്യാ 32:12
പൂർണ്ണ
ഹൃദയത്തോടെ വാക്കണുണ്ടോ? അത് 32 അല്ലേ, 12 അല്ലേ? പതിനൊന്ന്. ഓക്കെ പതിനൊന്ന്. ഓക്കെ മലയാളം ഇംഗ്ലീഷ് യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് ഇല്ലേ, പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ദൈവം ദൈവത്തെ നമ്മൾ പിൻപറ്റുന്നത് ഭാഗികമായിട്ടായിരിക്കരുത്. യേശുവിന്റെ പ്രതി എന്തായിരുന്നു? പൂർണ്ണമായിട്ട്. അല്ലെ, ഇന്നും വാസ്തവത്തിൽ നമ്മുടെ എല്ലാം പ്രശ്നം, നമ്മൾ ആരും ദൈവത്തെ സേവിക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം, എല്ലാവരും ദൈവത്തെ സേവിക്കുന്നുണ്ട്. പക്ഷെ നമുക്കുള്ള പ്രശ്നം എന്തറിയാമോ? പൂർണ്ണമായി അവനെ പിൻപറ്റുന്നുണ്ട്, പൂർണ്ണമായി പൂർണ്ണ ഹൃദയത്തോടെ. ആവർത്തന പുസ്തകം ആറാമത്തെ അഞ്ചാം വാക്യത്തിൽ, ആവർത്തന പുസ്തകം ആറാമത്തെ അഞ്ചാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? ഇസ്രായേലെ കേൾക്ക, യഹോവ ആ നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സേവിക്കണം. ദൈവത്തിന് നമ്മുടെ ഹോൾസം ആണ് ആവശ്യം. ദൈവത്തിന് നമ്മുടെ ഹി നീഡ്സ് അവർ ഹോൾ, നമ്മുടെ മൊത്തം എന്ത് വേണം? അവന് വേണം. അവന് ചില ഭാഗങ്ങൾ മാത്രമായിട്ട് ആവശ്യം ഇല്ല. ദൈവത്തിന്റെ ഒരു പ്രത്യേകത അതാണ്, ചില കാര്യങ്ങൾ മാത്രമായിട്ട്, അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ മാത്രമായിട്ട്, അല്ലെങ്കിൽ അവൻ പകുതി നമ്മളും പകുതി, താൻ പാതി ദൈവം പാതി നമ്മൾ വിളിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് നോട്ട് വിളിക്കുന്നത്. താൻ പാതി നമ്മളെപ്പോഴും പറയും, താൻ പാതി ദൈവം പാതി. പക്ഷെ ദൈവത്തിന് എന്ത് വേണം? ഹി നീഡ്സ് അവർ ഹോൾ, ഫുൾ, കംപ്ലീറ്റ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹി നീഡ്സ് അവർ ഹോൾ, മൊത്തമായിട്ട് വേണം എന്നാണ് വേദോസം പഠിപ്പിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ നീ സേവിക്കണം. അവനെ സേവിക്കുന്നത് പൂർണ്ണമായിട്ടായിരിക്കണം, 100% കംപ്ലീറ്റ് ആയിരിക്കണം. ഹി വിൽ നെവർ ഷെയർ എ ചെയർ. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങളുടെ വീട്ടില് നമ്മളുടെ പെന്തക്കോസ്തര കുറച്ച് പിള്ളേർ കുറച്ച് ഞങ്ങളുടെ പഴയ തടികുളത്തിലുണ്ടായിരുന്നു, 150 വർഷം പഴക്കമുള്ള ഒരു വീടാണ് ഞങ്ങളുടെ ആരുന്നു. അപ്പം ഇപ്പോഴും അതിന്റെ ഒരു ഓൾമോസ്റ്റ് പകുതി അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ തടി ഒത്തിരി കിടക്കുന്നതുകൊണ്ട് ഇവന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? ഇവന്മാർ അതുകൊണ്ട് കുറച്ച് ചെയർസ് എല്ലാം പറഞ്ഞു. ചെയർസ് പറഞ്ഞപ്പോൾ ഇത്രയും തടി കിടക്കില്ലേ, അവന്മാർ പറഞ്ഞു എന്നാണെങ്കിലും പറയുന്ന ഒരു പോലെ ഉണ്ട്. ഇവന്മാർ വലിയ വലിപ്പത്തിൽ വലിയ സിംഹാസനം പോലാണ് ചെയർസ് പറഞ്ഞത്. ചെയർസ് പറഞ്ഞപ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസ്ഥയിൽ ഒരാൾക്ക് ഇരിക്കാവുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലം ഉണ്ട്, നമുക്ക് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാം. എന്നാൽ രണ്ടു പേർ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഇല്ലതാണ്. അപ്പോൾ പക്ഷേ പലരും വരുന്നവരൊക്കെ ഞാൻ കണ്ടുണ്ട്, രണ്ടുപേർ ഒരുമിച്ച് ഇങ്ങനെ ഞെങ്ങി ഇരിക്കി ഇരിക്കുന്നത് ഇല്ലേ, ഞെങ്ങി ഇരിക്കി ഇരിക്കുന്നത്. നമ്മൾ പലപ്പോഴും കടത്താൻ പറയുന്നത് ഇതുപോലെ, നമ്മൾ കയറി ഇരുന്നിട്ട് വർത്താൻ പറയും, വേണമെങ്കിൽ നിനക്കൂടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, വേണമെങ്കിൽ നിനക്കൂടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, കയറിയിരുന്നു ഇല്ലേ, ഒന്ന് ചെറിയ ഒന്ന് ചാഞ്ഞു കൊടുക്കും ഇങ്ങോട്ട് ഇരുന്നാൽ പറഞ്ഞു. പക്ഷെ കർത്താവ് ഒരിക്കലും അങ്ങനെ ഇരിക്കത്തില്ല. ഹി വിൽ നെവർ ഷെയർ എ ചെയർ. അവൻ ഒരിക്കലും ഒരു കസേര പങ്കുവയ്ക്കത്തില്ല, അവൻ ഒരിക്കലും ഒരു കസേര പങ്കുവയ്ക്കത്തില്ല. നമുക്ക് ഒരുമിച്ച് ഒന്ന് പറയാൻ നോക്കാം, ഹി വിൽ നെവർ ഷെയർ എ ചെയർ. അത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാം. കമോൺ എവരിബഡി സേ, ഹി വിൽ നെവർ ഷെയർ എ ചെയർ. അതൊരു വലിയ കാര്യം, നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ മിക്ക സമയത്തും ഉണ്ടല്ലോ നമ്മൾ കർത്താവ് പറയുന്നത് ഷെയർ ചെയ്യാനാണ്. നമ്മൾ കർത്താവ് പറയുന്നത് എൻ്റെ ചെയർ നീയുടെ ഷെയർ ചെയ്തോണം. കർത്താവ് അത് ചെയ്യത്തില്ല. അവന് പൂർണ്ണമായിട്ടും വേണം, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി അവനെ സേവിക്കണം. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 10:27 വാക്യത്തിൽ പറയുമ്പോഴത്തേക്ക് അത് നാല് രീതിയിലാണ് പറയുന്നത്. പൂർണ്ണ ലൂക്കോസ് സുവിശേഷം 10:27 വാക്യം നോക്കുക, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും. അവിടെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നത് എങ്ങനെയായിരിക്കണം, സേവിക്കുന്നത് എങ്ങനെയായിരിക്കണം? പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ ശക്തിയോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണമായിരിക്കണം, പൂർണ്ണമായിട്ട് വേണം. അല്ലാതെ ഒരിക്കലും എന്താണ്, ചെറിയ നിലയിലല്ല, പൂർണ്ണമായിട്ട്. ഇവിടെ അവിടെ പറയുന്ന ഓരോ ഭാഗങ്ങൾ ഞാനൊന്ന് ഷഫിൾ ചെയ്തിട്ട് ആ പൂർണ്ണ ശക്തി എന്താണ്, പൂർണ്ണ മനസ്സെന്താണെന്ന് അതിനെ കുറിച്ച് പറയണം. അപ്പൊ പറയാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ ആദ്യമായി പൂർണ്ണ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം നമ്മൾ സേവിക്കുന്നത് എങ്ങനെ ആയിരിക്കണം? പൂർണ്ണ ശക്തിയോട്. നമ്മൾ പറഞ്ഞ കൈയൊക്കെ ആട്ടിച്ച് പൊട്ടിക്കണമെന്ന് നമ്മൾ പറയുന്നത് അതാണ് പൂർണ്ണ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആണോ? ഞങ്ങളുടെ മിഷനറി ജെയിംസിന്റെ കാര്യം പറഞ്ഞത്, ജെയിംസ് ഒരു പ്രാവശ്യം നാട്ടിൽ ചെന്ന സമയത്ത് ഒരാൾ അവന്റെ ചർച്ചിലുള്ള ഒരാൾ കൈയെല്ലാം പൊട്ടിയിരിക്കുക, പൊട്ടിയിരിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചിന്തിച്ച് ഇങ്ങനെ കുറച്ച് റബ്ബറൊക്കെ ഉണ്ട്, ഇനി റബ്ബർ വെട്ടാൻ വല്ലതും വെട്ടുകാരൻ വരാഞ്ഞതിന് ഇങ്ങനെ തന്നെ പോയി വെട്ടുകയല്ലോ, ചെയ്തിട്ടില്ലാത്ത ജോലിയില്ല, അങ്ങനെ വല്ല കൈവല്ലം പൊട്ടിയാണെന്ന് ചിന്തിച്ച് എന്നെ പറ്റി അച്ഛാ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ജെയിംസ ഞാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, ഞാനിപ്പോൾ ആരാധിക്കുന്ന കൂട്ടത്തിലാണ്, ആരാധിച്ച് കൈയടിച്ച് പൊട്ടിച്ചിരിക്കുക. പൂർണ്ണ ശക്തിയോടെ, അതാണ് പൂർണ്ണശക്തി എന്ന് പറഞ്ഞാൽ. അല്ല, അതല്ല പൂർണ്ണശക്തി എന്ന് പറഞ്ഞത്. പൂർണ്ണശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മളൊന്നും ബാക്കി വെക്കാത്തതാണ് പൂർണ്ണശക്തി. ഓൾമോസ്റ്റ് ഇവിടുത്തെ ഈ ഞങ്ങൾക്ക് അമർ എന്ന് പറഞ്ഞ ഒരു ഒരു ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്. അവന് ഈ ഓ അവന്റെ ലാംഗ്വേജ് എന്തോ, അവനൊരു പ്രത്യേക ലാംഗ്വേജ്, ഛത്തീസ്ഗഡിയാണ്, പക്ഷെ അതിനകത്ത് തന്നെ ഒരു സ്പെഷ്യൽ ലാംഗ്വേജ് അവൻ സംസാരിക്കുന്നത്. അവൻ അതിനകത്ത് പാട്ടുകളൊക്കെ എഴുതുന്ന ഒരു പയ്യനാണ്, നമ്മുടെ മിഷണറിയാണ്. അവൻ ഈസ് വെരി ലീൻ. പക്ഷേ ഞാൻ അവനെ പഠിപ്പിച്ചതാണ്, ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചു വന്നതാണ്. ഞങ്ങൾ കാണുമ്പോഴുള്ള ഒരു പ്രധാന ഇതെന്നറിയാം, ഐ ട്രൈ ടു ടേക്ക് ഹിം, ഞാൻ അവനെ അങ്ങ് കോരി അങ്ങ് എടുക്കും. പിന്നെ ദാറ്റ് വി ഹാവ് അത് ഒരു 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 കഷ്ടമായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ വാട്ട് ഹി ഈസ് ഡൂയിങ്, അവൻ എന്നെ തിരിച്ചെടുക്കും. എന്നെ എടുക്കത്തക്ക രീതിയിലുള്ള ആരോഗ്യമൊന്നും അവന് ഇല്ല, പക്ഷെ അവൻ എന്നെ തിരിച്ച് എടുക്കും. അത് ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ്, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ എക്സ്പ്രഷനാണ്. അവൻ എങ്ങനെയാണ് എന്നെ എടുക്കാൻ പറ്റുന്നത്? എനിക്ക് 10-75 കിലോ ഇപ്പോൾ ഉണ്ട്, അവൻ എനിക്ക് ഒന്നൊരു 50 കിലോയ്ക്കുള്ളൊന്നും കാണത്തില്ല, പക്ഷെ അവൻ എന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞാൻ ചത്ത് കിടക്കാൻ അവൻ എടുക്കാൻ പറ്റുമോ? ഞാൻ ചത്ത് കിടക്കുകയാണെങ്കിൽ അവൻ എന്നെ എടുക്കാൻ പറ്റുന്ന ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അവനും നല്ല 4 പേര് കൂടി തന്നെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പ്രയാസം, ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്. പിന്നെ വായി ഒരു ഒരു ശവശരീരം ജീവനുള്ള ആളെ എടുക്കാൻ പ്രയാസമില്ല, ശവശരീരം എടുക്കാൻ പ്രയാസമാണ്. എന്തുകൊണ്ടാണെന്നറിയാം? നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ ആരെ അത്ര വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിക്കത്തില്ല. നമുക്കൊരു മനുഷ്യനെ അത്രയും വിശ്വാസം ഇല്ല. എൻ്റെ പൂർണ്ണ ബലം ഞാൻ ഒരാൾക്കും കൊടുക്കത്തില്ല. ഐ റിസർവ് സം പവർ, സം സ്ട്രെങ്ത് ഫോർ മീ, ആൻഡ് ദാറ്റ്സ് ദ റീസൺ വൈ ഇറ്റ് ഇസ് ഈസി ഫോർ സംബഡി ടു ടേക്ക് മീ. എന്നാൽ ഞാൻ മരിച്ചു കഴിയുമ്പോൾ പ്രശ്നം എന്താണ്? എൻ്റെ വെയിറ്റ് ഞാൻ എന്ത് ചെയ്യുന്നില്ല, എനിക്ക് റിസർവ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് മാറ്റി വെക്കാൻ പറ്റുന്നില്ല. ഈ മാർഷ്യൽ ആർട്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ എന്താണെന്ന് അറിയാമോ? അവരുടെ ഒരു എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വിരൽ കൊണ്ട് തള്ളുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ യുനോ വിത്ത് 2 ഫിംഗേഴ്സ് ഒരുത്തിന് വേണമെങ്കിൽ എന്താ ഒരുത്തിന് താഴെ ഇടുകയോ അടിക്കുകയോ അല്ലെങ്കിൽ കല്ല് പരന്ന കല്ലൊക്കെ പൊട്ടിക്കുകയോ, എനി കൈൻഡ് ഓഫ് തിങ്സ്. എന്താണെന്ന് അറിയാമോ? ഹീസ് കോൺസെൻട്രേറ്റിംഗ് ഓൾ ഹിസ് സ്ട്രെങ്ത് ടു 1 പോയിന്റ്. അത്രേ ഉള്ളൂ, അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കോൺസെൻട്രേറ്റിംഗ് ഹിസ് സ്ട്രെങ്ത് ടു 1 പോയിന്റ്. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമുക്ക് യുനോ നോർമലി വി വിൽ നോട്ട് വി ഓൾവേസ് നോർമലി വി ഓൾവേസ് വിൽ കീപ് സം കൈൻഡ് ഓഫ് സ്ട്രെങ്ത് ഫോർ ആർ. പൂർണ്ണ ശക്തി നമ്മൾ ആർക്കും വിട്ടുകൊടുക്കത്തില്ല, പൂർണ്ണ ശക്തി നമ്മൾ ഒരിക്കലും കടത്താണ് വിട്ടുകൊടുക്കുന്നത്. കാര്യം ഇറ്റ് ഈസ് ഹ്യൂമൻ ദാറ്റ് വി റിസർവ് സം പവർ, സം സ്ട്രെങ്ത് ഫോർ ആർ. എന്നാൽ ദൈവത്തിന് കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് കൊടുക്കണമെന്നാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സേവിക്കണം. എന്താ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടിയും ശബ്ദവും ഉച്ചത്തിൽ, ഇത്രയും ഉച്ചത്തിൽ കർത്താവ് വേസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, എന്തോ പൂർണ്ണ ശക്തിയോടെ, അതുകൊണ്ട് തൊണ്ട കീറി വേണം പറയാനെന്നല്ല അതിൻ്റെ അർത്ഥം. ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ തിങ്സ് ദാറ്റ് വി ഹാവ്, എല്ലാം നമ്മുടെ ശക്തിയാണ് അല്ലേ? ഇപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുക ദ മണി പവർ, ദ സോഷ്യൽ പവർ അല്ലേ, നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് അല്ലേ? എല്ലാത്തിനും ഇപ്പം എന്തുകൂടെ ചേരുന്നുണ്ട് നമ്മൾ, ഇപ്പോഴത്തെ ലാംഗ്വേജിന്റെ കൂട്ടത്തിലുള്ളത് ദ മണി പവർ അല്ലേ, പവർ ദ ബ്രെയിൻ പവർ. കാര്യം നമുക്ക് മനസ്സിലായി ഇതെല്ലാം ശക്തിയാണ്. പണ്ട് നമുക്ക് ആകെപ്പാടെ എന്താ ഉണ്ടായ ശക്തി, ഇടിക്കാനുള്ള ശക്തിയെ ഉള്ളായിരുന്നു അല്ലേ? കയ്യുടെ ശക്തിയുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചുള്ളൂ. പക്ഷെ ഇപ്പം ആളുകൾക്ക് മനസ്സിലായി കയ്യുടെ ശക്തി ഒന്നും അല്ല. ആണോ? ഇന്നിപ്പോൾ യുദ്ധം ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യമില്ലല്ലോ. യുദ്ധം ചെയ്ത് തന്നെ വെറുതെ വഴക്കുണ്ടാക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്? നെഗോഷിയേറ്റ് ചെയ്യണം അല്ലേ? നെഗോഷിയേറ്റ് ചെയ്യണം കാര്യങ്ങൾ, നെഗോഷിയേറ്റ് ചെയ്യണം ഉപരോധങ്ങൾ അല്ലേ? സോ അവരുടെ എക്കണോമിക് പവർ അല്ലെങ്കിൽ അവരുടെ എന്താ സോഷ്യൽ പവർ അല്ലെങ്കിൽ അവരുടെ ഗ്ലോബൽ അവരുടെ കയ്യിലുള്ള ആ ശക്തി അവർ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് നമ്മളുടെ പൂർണ്ണ ശക്തിയോടെ സേവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കാതെ സമ്പൂർണമായും നമുക്കുള്ളതെല്ലാം നമ്മളെ തന്നെയും, നമുക്കുള്ളതെല്ലാം പിന്നെന്താണ് നമ്മളെ തന്നെയും സമ്പൂർണമായും ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണ ശക്തിയോടുകൂടെ ദൈവത്തെ സേവിക്കുന്നത്. നമ്മൾ ദശാംശം കൊടുക്കുമ്പോഴല്ല നമ്മൾ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സേവിക്കുന്നത്. വെൻ വി ഗിവ് ഓൾ അവർ മണി വി സേർവ് ദ ലോർഡ് വിത്ത് ഓൾ അവർ സ്ട്രെങ്ത്. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ എവിടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ 2.5 മണിക്കൂർ സവായത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരു വീട്ടുപ്രാർത്ഥനയ്ക്കും കൂടെ പോകുമ്പോൾ, ദാറ്റ് ഇസ് നോട്ട് ദ ഹോൾ ടൈം. വി ആർ നോട്ട് ഗിവിംഗ് ദ ഹോൾ ടൈം ഫോർ ജീസസ്. ഇൻഫാക്ട് വി തിങ്ക് വി ഗിവ് സം ടൈം, മേ ബി 2 മണിക്കൂറോ ആഴ്ചയിൽ 2 മണിക്കൂറോ 5 മണിക്കൂറോ കർത്താവിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ ചിന്ത. യുനോ വി ആർ നോട്ട് സെർവിങ് അവർ ലോർഡ് വിത്ത് ഓൾ സ്ട്രെങ്ത്. If you want to say that I'm serving my Lord with all my strength, you have to give the whole hour, every hour in your life, every time, all the time, it should be for Jesus. അത് മുഴുവനും ദൈവത്തിനാണെങ്കിൽ എന്നാലേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പൂർണ്ണ ശക്തിയോടുകൂടെ ദൈവത്തെ സേവിക്കുന്നുണ്ട് ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഉള്ളതാണ് ടൈം. ചിലർക്ക് പൈസ കൂടുതലാണെന്നായിരിക്കും. ലോകത്തിൽ ദൈവം എല്ലാ കാര്യങ്ങളും വേരിയേഷൻ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെയല്ല കർത്താവ് പൈസ കൊടുത്തേക്കും. എല്ലാവർക്കും ഒരുപോലല്ല ശക്തി കൊടുത്തിരിക്കുന്നു. എല്ലാവർക്കും ഒരുപോലല്ല സൗന്ദര്യം കൊടുത്തിരിക്കുന്നു. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിട്ടുള്ള ഒന്നുണ്ട്, ടൈം അല്ലേ? ആർക്കെങ്കിലും 26 മണിക്കൂർ കിട്ടുന്നുണ്ടോ ദിവസം? ഇല്ല. ആർക്ക് 22 മണിക്കൂർ ആയി പോകുന്നുമില്ല. എവറിബഡി ഗെറ്റ് 24 അവർ എല്ലാം. ആൻഡ് ദാറ്റ് ഇസ് അവർ പവർ. അപ്പൊ എനിക്ക് എന്തോ ഉള്ളത്? സാധാരണ ആൾക്കാർ ചോദിക്കും, ഞാനിപ്പോൾ കർത്താവിന് കൊടുക്കാൻ എനിക്ക് ലോൺ ഉണ്ടോ? എനിക്കൊന്നും ഇല്ലെന്ന് പറയും. നോ, യു ഹാവ്, സർട്ടൻലി യു ഹാവ്. നമുക്കില്ലെന്നുള്ളത് നമ്മുടെ തെറ്റായ ചിന്തന. അങ്ങനെ ചിന്തിക്കുന്നവർ തന്നെ എന്താണ്? ദാറ്റ് മീൻസ് യു ആർ ടേക്കിംഗ് എവറിത്തിങ് ഫോർ യു അല്ലേ. എനിക്ക് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് യു ടുക്ക് ഓൾ യു യു ടേക്ക് ഓൾ തിങ്സ് ഫോർ യുവർ സെൽഫ്, ദെൻ യു ഹാവ് നത്തിങ് എൽസ് ടു പേ. അത്രേ ഉള്ളൂ. ബട്ട് ഇഫ് യു സെർവ് ദ ലോർഡ് വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത്, യു ഗിവ് ഓൾ യുവർ ടൈം ഫോർ ദ ലോർഡ്, മുഴുവൻ സമയം പൂർണ്ണമായി അവനെ പിൻപറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് വേണ്ടി അവൻ യോശുവ എന്ത് ചെയ്തില്ല, ഒരു സമയം അവന് വേണ്ടി മാറ്റിവെച്ചില്ല. ഇതാ വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു. അവന് നമ്മൾ നമ്മളുടെ ദ ഹോൾ ടൈം. ഞാൻ സാധാരണ പറയാറുണ്ട്, ഇവിടെ ഈ ടി വി സീരിയലിലെല്ലാം ഉണ്ടല്ലോ, ടി വി സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്ക് ഒരു അനൗൺസ്മെന്റ് കേൾക്കും, ദ റെസ്റ്റ് ഓഫ് ദ പ്രോഗ്രാം ആഫ്റ്റർ ബ്രേക്ക്. അന്നേരമാണ് കൊമേഴ്സിൽ വരുന്നത്, അന്നേരമാണ് നമ്മൾ അടുക്കളയിലെ കടു കൊടുക്കാനൊക്കെ പോകുന്നു അല്ലേ, കടു കൊടുക്കാനൊക്കെ പോകും. കാര്യം ടിവിക്കാരനറിയാം, മൊത്തം സമയം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആരും ഇത് കാണാനിരിക്കത്തില്ല. കാര്യം അവർക്ക് ഇത്ര സമയമൊക്കെ ഇടയ്ക്ക് കൊടുക്കണം അടുക്കളയിലെ പണിക്കൊക്കെ, ബാക്കിയുള്ള സമയം ഉപയോഗിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് വിളിച്ചു ചോദിക്കും, പ്രൊഫസർ കഴിഞ്ഞോ മോളെ, ഓടി വരാനാ? അത് വെച്ചേച്ച് പോഞ്ഞു പോകാതെ സിനിമയിലിട്ടേച്ച് അല്ലേ, തിരിച്ചൊന്നും വേണ്ട. എന്നറിയാമോ, ടിവിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സമയം തരും, നമ്മുടെ സ്വന്തം സമയം. പക്ഷേ ദൈവം ഒരിക്കലും നമുക്ക് സ്വന്തം സമയം തരത്തില്ല. ഇറ്റ് ഈസ് എൻ അൺസീസിംഗ് ഫെലോഷിപ്പ്. If you worship the Lord, you have to worship Him continually and without ceasing. Vittu pogada, idavelagal illada. Now you have to give the whole time, the whole money, the whole power, the whole health, everything. And God deserves it because He has given it. Avana thannu, allara thannathu. All the money you have, it is given by Jesus. All the money, all the time, namakkulla mulivan samayam ara thannathu, Devan thannathu. അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല. ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ഗോഡ്, യു ഷുഡ് ബി എ ഗുഡ് സ്റ്റുവാർഡ്. ടൈം ഈസ് നോട്ട് യുവേഴ്സ്, മണി ഈസ് നോട്ട് യുവേഴ്സ്, യുവർ ഹെൽത്ത് ഈസ് നോട്ട് യുവേഴ്സ്, യുവർ ബ്യൂട്ടി ഈസ് നോട്ട് യുവേഴ്സ്, നത്തിങ് ഓഫ് ദ തിങ്സ് ദാറ്റ് യു പൊസസ്, ഇറ്റ് ഈസ് നോട്ട് യുവേഴ്സ്. ഇറ്റ് ഓൾ ബിലോങ്സ് ടു ജീസസ് ആൻഡ് യു ഹാവ് ടു ബി ഗുഡ് സ്റ്റുവാർഡ്സ് ഓഫ് ഓൾ ദ തിങ്സ് ദാറ്റ് യു ഹാവ്. എവറിതിങ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൈയടക്കി വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെയും വി ഹാവ് ജസ്റ്റ് സ്റ്റുവാർഡ്. ആൻഡ് വാട്ട് റൈറ്റ് യു ഹാവ് ടു യൂസ് ഇറ്റ് ഫോർ സൈറ്റൻ? യു ഹാവ് നോ റൈറ്റ് ടു use the time for Satan. You have no right to use the time for gossip because time is not yours. Avavadam paranju varthanayittu samayam edukkan ninak avakasham illa, kari ninde samayam allallo. Inter-emirate international call um vilichitta telephone kude anyonyam valakondakkanum gossip parayanum ninak pachathilla because that money is not yours. You have to give the whole thing for the Lord with all your strength. Not just something, all your strength, the money, the influence, the talent, influence. We all have some kind of influence. ആളുകളുമായിട്ടൊക്കെ നമുക്ക് എത്ര ആളുകളുമായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ട്. ആൻഡ് വെൻ വി ഗെറ്റ് സം കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസ്, നോർമലി വി ഡു വാട്ട് കൈൻഡ് ഓഫ് എന്തോ നമുക്ക് അതുകൊണ്ട് എന്തോ ഗുണം ഉണ്ടാക്കാൻ പറ്റും. അത് മനുഷ്യൻ്റെ നാച്ചുറലി ക്യാപിറ്റലിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് മൈൻഡ് എന്നാണ് അറിയാവും. സം ഹൗ ഐ വിൽ എക്സ്പ്ലോയിറ്റ് യു, ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു കീപ് യുവർ സെൽഫ്. ഞാൻ എങ്ങനെങ്കിലും നിന്നെ അടിച്ച് നിന്റെ ഇന്ന് പോക്കറ്റിലേക്ക് നിന്ന് അടിച്ചു മാറ്റാൻ ഞാൻ പരിശ്രമിക്കും, നിന്റെ ജോലിയാണ് അത് തരാതിരിക്കുക എന്നുള്ളത്. ഇതാണ് ക്യാപിറ്റലിസ്റ്റ് മൈൻഡിന്റെ പ്രത്യേകത. ആൻഡ് വി ഡു ദ സെയിം തിങ് ഓൾ ദി ഇൻഫ്ലുവൻസ് വി യൂസ് ഇറ്റ് ഫോർ അവർ ബെനഫിറ്റ്, അവർ മെറ്റീരിയൽ ബെനഫിറ്റ്, മെറ്റീരിയൽ ബെനഫിറ്റ്, ബെനഫിറ്റ് ദാറ്റ് വിൽ എൻറിച്ച് അസ് ടു ലിവ് ഇൻ ദിസ് വേൾഡ് ഇൻ ഇൻ എ ബെറ്റർ വേ. ദാറ്റ്സ് ഓൾ. ആൻഡ് വി ആർ നോട്ട് യൂസിംഗ് ഇറ്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. വി ആർ നോട്ട് യൂസിംഗ് ഇറ്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മൾ മനസ്സിലാക്കണം, എവറിതിങ് ദാറ്റ് വി ഹാവ്. കർത്താവ് പറഞ്ഞു, അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളു. അനീതിയുള്ള ഞാനിങ്ങനെ ദിവസം ചെയ്യുന്നത് എന്ത്? വാട്ട് ഈസ് ദി അൺറൈറ്റിയസ്നെസ് ഇൻ മണി? എവറി ടൈം വി ഹിയർ മണി ഈസ് എ നെസസറി ഈവിൾ, ഇതൊക്കെ കേട്ടുണ്ട്. കർത്താവ് പറഞ്ഞത് എന്താണ്? നെസസറി ഈവിൾ എന്നുള്ളതല്ല, എന്താ പറഞ്ഞിരിക്കുന്നത്? അനീതിയുള്ള മാമോൻ. ഇറ്റ് ഈസ് an unrighteous mammon. Money is unrighteous. What is the unrighteousness in that? എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പണം കണ്ടുപിടിച്ചതിന് ശേഷമാണ് മനുഷ്യന് കൂട്ടി വെക്കാൻ പറ്റുന്നത്. അതിന് മുമ്പ് മനുഷ്യന് ഗ്രാബ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതിന് മുമ്പ് നമുക്ക് സ്വത്തുണ്ടായിരുന്നു, നമുക്ക് നെല്ലുണ്ടായിരുന്നു, പശുവിനെ കറക്കുന്നുണ്ടായിരുന്നു അല്ലേ, ദീസ് ഓൾ നമുക്ക്, അല്ലെങ്കിൽ പാലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓൾ നമുക്ക് കുരുമുളക് ഉണ്ടായിരുന്നു. എവറി കൺസ്യൂമർ ഐറ്റം വി ഹാഡ്. പക്ഷേ ഇതെല്ലാം ഒരു സീസണിലേക്കേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ദൈവം ഏത് മനുഷ്യന് ഉപകാരമുള്ള സകല വസ്തുക്കളെയും അവൻ ഒരു സീസണിലേക്കേ വെച്ചിട്ടുള്ളൂ. നീ കണ്ടെത്താം. ഒരു സീസൺ കഴിയുമ്പോൾ അത് പോയി, രണ്ട് കൊല്ലം അടുപ്പിച്ചിരുന്ന് കഴിഞ്ഞാൽ നെല്ല് പോയി, മൂന്നാല് കൊല്ലമൊക്കെ കുരുമുളക് ഇരിക്കുമായിരിക്കും, ബട്ട് യുനോ ആഫ്റ്റർ സം ടൈം അത് പോയി. ഏത് സാധനവും, മനുഷ്യന് ഉപയോഗമുള്ള ഏത് സാധനവും കുറച്ച് കാലം കഴിയുമ്പോൾ അതിനകത്ത് തന്നെ എന്തുണ്ട്, ഒരു എന്നാ ഒരു ഇത് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു ഒരു ഇതുണ്ട് അല്ലേ, നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു ടെൻഡൻസി അതിനകത്ത് തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതുണ്ട് സാർ. പക്ഷെ പൈസ കണ്ടുപിടിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു, മനുഷ്യൻ എന്ത് ചെയ്തു, ഹി സോൾഡ് ഇറ്റ് ആൻഡ് കെപ്റ്റ് ദാറ്റ് മണി ഫോർ ഹിംസെൽഫ്. പൈസ ഇല്ലായിരുന്നെങ്കിൽ ഇവൻ ഇത് ഷെയർ ചെയ്യല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ലായിരുന്നു. അല്ലെ, എനിക്കിപ്പം 12 പശു ഉണ്ടെന്ന് വെച്ചു, ഞാനിത് പാല് കടന്നു വെച്ചിട്ട് എനിക്കിവിടെ എന്ത് വെച്ചേക്കാൻ പറ്റുമോ, ഇല്ലല്ലോ. എക്സസ് വന്നാൽ എനിക്ക് എന്ത് ചെയ്തേ പറ്റൂ, കൊടുത്ത് തീർക്കേ ഉള്ളൂ, ഷെയർ ചെയ്യല്ലാതെ എനിക്ക് വേറെ മാർഗമൊന്നും ഇല്ല. മണി ഇല്ലെങ്കിൽ, പൈസ എന്ന് പറയുന്ന സിസ്റ്റം ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്തേ പറ്റുള്ളൂ, കൊടുത്തേനെ പറ്റുള്ളൂ. എൻ്റെ എൻ്റെ പശുവിൻ്റെ പാല് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വേറൊരു കോഴി വേറൊരുത്തിൻ്റെ അടുത്തുനിന്ന് കോഴിയുടെ മുട്ട വാങ്ങിക്കുന്നു, ബാർട്ടർ സിസ്റ്റം ഒക്കെ ആണെന്നുള്ളത് ഇല്ലേ. പക്ഷെ മനുഷ്യൻ്റെ ജീവിതം എന്ത് സുഖമായിരുന്നു, എവരി ബഡി കേസ് അവരുതി. പക്ഷെ പണം കണ്ടുപിടിച്ചതോടുകൂടെ എന്ത് ചെയ്തു, മനുഷ്യൻ ഇത് ഗ്രാബ് ചെയ്യാൻ, സൂക്ഷിച്ചു വെക്കാൻ. ആൻഡ് യു നോ ദ സേറ്റൻസ് ലൈ, എന്താ നമ്മളുടെ പണം, ഇറ്റ് ഇസ് ഗോൾഡ്. ഗോൾഡ് എന്ന് പറയുന്ന മെറ്റലുമുണ്ട്, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഗുണം നിങ്ങൾ കണ്ടു. നമുക്ക് അടുക്കളയെ പിച്ചാത്തി കടിക്കറിയാൻ അരി എന്നാ കടിക്കറിയാൻ അരിയാൻ നിങ്ങൾക്ക് ഗോൾഡ് കൊണ്ട് പിച്ചാത്തി ഉണ്ടാക്കിയ പ്രയോജനമുണ്ടോ, ഉണ്ടോ, ഉണ്ടോ, ഇല്ല. അതിനിരുമ്പുണ്ടെങ്കിലേ പറ്റും. ഗോൾഡ് എന്ന് പറയുന്ന മെറ്റൽ കൊണ്ട് വേറെ എന്ത് ഗുണം, ഒരു ഗുണവും കാണത്തില്ല, കരിന്തെയും ഉണ്ടാക്കി എന്തെങ്കിലും ഗുണം കാണാനടിക്കുന്നേ പറയുന്നില്ല. നോർമൽ ലൈഫിൽ ഗോൾഡ് ഈ സൂക്ഷിച്ച് വെക്കാനല്ലാതെ വേറെ എന്തെങ്കിലും സാധനത്തിന് കൊള്ളാം. തന്നെ നാച്ചുറലി ഒരു ഗുണവും ഇല്ലാത്ത ഒരു സാധനം, പക്ഷേ ആ ഒരു ഗുണവും ഇല്ലാത്ത സാധനമാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയുള്ള സാധനം. ഞാൻ പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കുക, അതാണ് ഡിസപ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിസപ്ഷൻ. അതാണ് സാത്താൻ്റെ വഞ്ചന. ലോകത്തെ സാത്താൻ വഞ്ചിച്ചിരിക്കുന്ന കാര്യം ഇതാണ്. ഈ പണം കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്തേ പറ്റുള്ളായിരുന്നു, ഷെയർ ചെയ്തേ പറ്റുള്ളായിരുന്നു. അത് ഈ നമ്മൾ ഉപയോഗമുള്ള വസ്തു കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നത് എന്താണ്, ഉപയോഗമില്ലാത്ത ഗോൾഡ്, ഉപയോഗമില്ലാത്ത കടലാസ്. എൻ്റെ ഉള്ള 10 രൂപ നോട്ട്, 10 ദിറം കൊണ്ട് എനിക്ക് ഈ ദിറം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ 500 ദിറം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിന് മണ്ടയ്ക്ക് കിടക്കാൻ പറ്റുമോ, കിടക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതുകൊണ്ട് കടൽ വാങ്ങിച്ചാൽ എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ, ഇതെനിക്ക് തിന്നാൻ പറ്റുമോ, ഇതെനിക്ക് കുടിക്കാൻ പറ്റുമോ, ഇല്ലല്ലോ. ഇത് കൊടുത്ത് കാശ് കൊടുത്ത് ഇനോ വെൻ ഇറ്റ് ഇസ് ഇത് ഇതിപ്പോൾ എന്താണ്, ഇറ്റ് ഇസ് ജസ്റ്റ് എ പെയിൻ, ഇറ്റ് ബിക്കംസ് മണി ഓൺലി വെൻ ഐ സ്പെൻഡ് ഇറ്റ്. ഇത് ചിലവാക്കാത്തത്രത്തോളം കാലം ഇത് പണമല്ല, ഇതിനെ പണമെന്ന് വിളിക്കുന്നവൻ വിഡ്ഢിയാണ്. ഇറ്റ് ഇസ് നോട്ട് മണി, ഇറ്റ് ബിക്കംസ് മണി ഓൺലി വെൻ യു സ്പെൻഡ് ഇറ്റ്. ഇല്ലേ, ശരിയാണോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഇല്ലേ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് എന്ത്, അനീതിയുള്ള മാമോനെ കൊണ്ട് നമുക്ക് സ്നേഹിതന്മാരെ ഉണ്ടായിക്കൊള്ളൂ. സ്നേഹിതൻ ഉണ്ടാകണമെങ്കിൽ അത് സ്പെൻഡ് ചെയ്യണം. ഫ്രാൻസിസ് ഓഫ് അസിസി പറഞ്ഞൊരു വാചകമുണ്ട്, ഓരോന്ന് ലഭിക്കുമ്പോഴും നിങ്ങൾ മനുഷ്യനിൽ നിന്ന് അകലുകയാണ്, ഓരോന്ന് കൊടുക്കുമ്പോഴും നിങ്ങൾ മനുഷ്യനോട് അടുക്കുകയാണ്. ഓരോന്ന് ലഭിക്കുമ്പോഴും നിങ്ങൾ മനുഷ്യനിൽ നിന്ന് അകലുകയാണ്, ഓരോന്ന് കൊടുക്കുമ്പോഴും നിങ്ങൾ മനുഷ്യനിൽ നിന്ന് അകലുകയാണ്. ഓരോന്ന് കൊടുക്കുമ്പോഴും നിങ്ങൾ മനുഷ്യനോട് അടുക്കുകയാണ്. അപ്പോൾ സ്നേഹിതൻ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം, സ്പെൻഡ് ചെയ്യണം. ആ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നറിയാമോ, അത് തീരുമ്പോൾ, വെൻ യു സ്പെൻഡ് നാച്ചുറലി ഇത് തീരും അല്ലേ. സ്പെൻഡ് ചെയ്താൽ തീരുന്ന സാധനമാണ് പൈസ, അല്ലാതെ സ്പെൻഡ് ചെയ്താൽ കൊടുക്കും തോറും ഉയരുന്ന സാധനമല്ല എന്തുവാ ഈ പൈസ. അത് നമ്മളുടെ ക്രൂസേരി മാത്രമേ ഉള്ളൂ, എന്തുവാ കൊടുക്കും തോറും ഉയരുന്നത് ഇല്ലേ. കൊടുക്കും തോറും എന്ത് ചെയ്യുന്നതാണിത്, തീരുന്നതാണ്. പക്ഷെ ഇത് തീരുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ മത്തായി സുരേഷ് പറഞ്ഞതറിയാമോ, നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് മനസ്സറിവുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സറിവുള്ളവനായി തീരുവിൻ, കൊടുക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. മനസ്സറിവ് കൊടുത്താൽ മനസ്സറിവ് കിട്ടുമെന്ന് അവിടെ പറയുന്നത്. നിങ്ങൾ മനസ്സറിവുള്ളവനായാൽ നിങ്ങൾക്ക് എവിടെ ചെന്നാലും എന്തോ കിട്ടും, മനസ്സറിവ് കിട്ടുമെന്നാണ് അവിടെ പറയുന്നത്. പക്ഷെ അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മളുടെ പ്രശ്നം, നമുക്കതല്ലോ, നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മളങ്ങ് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പോട്ടെ, ഇനി കൊടുക്കുന്ന ഞാൻ പറഞ്ഞത് കൊടുക്കും തോറും തീരുന്ന കാര്യമാണ് എന്തോ പണമെന്ന് പറയുന്നത്. പക്ഷെ തീരുമ്പോൾ എന്തുണ്ടാകുന്ന അറിയാമോ, അവർ അത് തീരുമ്പോൾ, എന്തോ തീരുമ്പോൾ നമ്മുടെ കയ്യിലെ പൈസ തീരുമ്പോൾ, അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളും. ആര്, നിങ്ങൾ ഈ പണം കൊടുത്ത് ആരെ സ്നേഹിതരാക്കിയോ അവരവിടെ ചെല്ലുമ്പോൾ പറയും, ഹായ് കമോൺ വെൽക്കം, നീ നിന്റെ പണം സ്പെൻഡ് ചെയ്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞാൻ കർത്താവിന്റെ സ്നേഹം പറഞ്ഞത്, നൗ ഐ ആം ഇൻ ഹെവൻ, കമോൺ വെൽക്കം. അവിടെ നമുക്ക് നമ്മളെ സ്വീകരിക്കാൻ സ്നേഹിതർ കാണും. എന്ത് ചെയ്താൽ, അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിയ, അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിയ. ഞാൻ പറയട്ടെ, സാത്താന്റെ ഡിസപ്ഷനിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ട് പോകരുത് പ്രിയമുള്ളവരെ. കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അതല്ല. നമ്മുടെ പൂർണ്ണ ശക്തിയോടെ, അതേ പറഞ്ഞുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കിടക്കുകയാണ്, പൂർണ്ണ ശക്തിയോടെ. വെൻ യു വർഷിപ്പ് ഗോഡ്, വെൻ യു സേർവ് ഗോഡ്, യു ഹാവ് ടു സേർവ് ഹിം വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത്, ഓൾ ദ മണി യു ഹാവ്, ഓൾ ദ ടൈം യു ഹാവ്, ഓൾ ദ ടാലന്റ്സ് യു ഹാവ്, ഓൾ തിങ്സ് ദാറ്റ് യു ഹാവ്, ഓൾ ദ തിങ്സ് യു പ്രസസ്. യു ആർ നോട്ട് ദി ഓണർ ഓഫ് ഇറ്റ്, യു ആർ ജസ്റ്റ് യു ആർ, ആൻഡ് യു ഹാവ് നോ റൈറ്റ് ടു യൂസ് ഇറ്റ് ഫോർ യുവർ ഓൺ ബെനിഫിറ്റ്, ആൻഡ് ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് യുവർ മണി, ഇറ്റ് ഇസ് നോട്ട് യുവർ ടൈം, ഇറ്റ് ഇസ് ഗിവൺ ബൈ ഗോഡ്. ആരാ നമുക്ക് തന്നത്? കർത്താവ് തന്നതാണ്. കർത്താവ് തന്ന കാര്യം വേറൊരു കാര്യത്തെയോ വേറൊരാളെയോ സേവിക്കാൻ, സേവിക്കാൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് പറഞ്ഞു സമയം പോയാലും ഞാൻ പറയാം. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് പണത്തെയും മാമോനെയും മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയത്തില്ല. കഴിയത്തില്ല എന്നാണ് പറഞ്ഞത്, പ്രയാസമാണെന്നല്ല പറഞ്ഞത്. യു കനോട്ട് സേർവ് ഗോഡ് ആൻഡ് മാമോൻ അറ്റ് എ ടൈം. ഒരേ സമയത്ത് മാമോനെയും കർത്താവിനെയും സേവിക്കാൻ നിങ്ങൾക്ക് പ്രയാസമാണെന്നല്ല, കഴിയത്തില്ല, കഴിയത്തില്ല, കഴിയത്തില്ല. അപ്പൊ ദൈവത്തെ സേവിക്കുന്നത് എങ്ങനെയാണെന്നു നമുക്കറിയാം, പക്ഷെ പണത്തെ എങ്ങനെയാണ് സേവിക്കുന്നത്? നമ്മളങ്ങനെ പണത്തെ സേവിക്കുന്നു. പണം നമ്മളെ സേവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? വെൻ വി സ്പെൻഡ് ഇറ്റ് സേർവ്സ് അസ്. ഇത് സ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അതെന്നെ സേർവ് ചെയ്യാണ്. ഈ രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, I serve money. You understand? Because I want to keep it. ഞാൻ ഈ പണത്തെ സെർവ് ചെയ്യുന്നു അറിയാമോ? വെൻ ഐ ആം തിങ്കിങ് ഓഫ് മണി, അത് ബാങ്കിൽ കിടന്നാലും പോക്കറ്റിൽ കിടന്നാലും എവിടെ കിടന്നാലും, വെൻ ഐ ആം തിങ്കിങ് ഓഫ് മണി, വെൻ സം ഹൗ ഐ വോണ്ട് ടു കീപ് മണി, വെൻ സം ഹൗ ഐ വോണ്ട് ടു എന്നാ മേക്ക് മോർ മണി, ഇതെല്ലാം ചെയ്യുന്നത് അറിയാമോ? ഐ ആം സെർവിങ് മണി. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ഈ പണത്തെ പണത്തിൻ്റെ കാര്യം ഇങ്ങനെ കൺസേൺഡ് ആയിട്ട് എൻ്റെ പോക്കറ്റ് അല്ലെങ്കിൽ അത് ഇപ്രാവശ്യം ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ അകത്ത് മറ്റേ കൂടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്ന സമയത്തുണ്ടല്ലോ, യു നോ വാട്ട് ഹാപ്പൻസ്? വി സേർവ് മണി. കർത്താവ് പറഞ്ഞു, വെൻ യു സേർവ് മണി യു കനോട്ട് സേർവ് ഗോഡ്, ഇഫ് യു സേർവ് മണി യു കനോട്ട് സേർവ് ഗോഡ്, വെൻ യു ആർ കൺസേൺഡ് അബൌട്ട് മണി യു കൻ നെവർ സേർവ് ഗോഡ്. കുറച്ച് നേരമൊക്കെ പോകുവാണെങ്കിൽ, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒന്നിനെ വിട്ടച്ച് ഒന്നിന്റെ പുറകെ പോകും. ഒന്നുകിൽ നിങ്ങൾ കാശ് കളഞ്ഞാൽ ദൈവത്തിന്റെ പുറകെ പോകും, അല്ലെങ്കിൽ ദൈവത്തെ കളഞ്ഞാൽ പൈസ പുറകെ പോകും. ഇതൊരു ഫാക്റ്റ്, ഇത് ഞാൻ പറഞ്ഞതല്ല, സർവശക്തനായ ദൈവം തമ്പുരാൻ അവന്റെ സ്വന്തം വായി കൊണ്ട് അരുളി ചെയ്ത കാര്യമാണ്. എന്ത്? നിങ്ങൾക്ക് മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയയില്ല എന്ന് പറയുന്നത്. സോ ഇഫ് യു സേർവ് യുവർ ലോർഡ് ദെൻ സർട്ടൻലി യു ഹാവ് ടു സേർവ് ഹിം വിത്ത് ഓൾ സ്ട്രെങ്ത്, മുഴുവൻ ശക്തിയോടെയും കൂടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ ബസ്ലേലിന്റെ മേൽ പകർന്ന ആത്മാവല്ല യോശുവയുടെ മേൽ. ബസ്ലേലിന് ഒരു കാര്യം ചെയ്യാനായിട്ട് കർത്താവ് ഒരു പ്രത്യേക സമയത്തേക്ക് അവൻ ആത്മാവിനെ കൊടുത്തു. അത് തീർച്ചയായിട്ടും ദൈവാത്മാവ് തന്നെയാണ്, അതിന്റെ ക്വാളിറ്റി ഒട്ടും കുറവുള്ളതാണ്. എന്നാൽ യോശുവയ്ക്ക് അങ്ങനെ ഒരു ആത്മാവ് പോരാടുന്നു, എന്റെ ആത്മാവുള്ള പുരുഷനായി അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് നിരന്തരം വസിച്ചിരുന്നു. അവൻ ചെയ്യുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ, അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ആത്മനിയന്ത്രിതമായ കാര്യങ്ങളായിരുന്നു. അങ്ങനെ അവന് പറ്റത്തുള്ളായിരുന്നു. അവന് ഒത്തിരി എൻകറേജ്മെന്റ് വേണമായിരുന്നു, അവന് വലിയ കഴിവുണ്ടായിരുന്നു, സൂപ്പർ ഹ്യൂമൻ ഒന്നും ആയിരുന്നില്ല. എന്നാൽ അവനിൽ ദൈവത്തിന്റെ ആത്മാവ് വസിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടി അവൻ പൂർണ്ണമായി പിൻപറ്റി, പൂർണ്ണമായി പിൻപറ്റി നേരി പൂർണ്ണമായി. പ്രിയമുള്ളവരെ, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ കർത്താവിനെ ചെയ്യും. ഇന്ന് രാത്രി നമ്മൾ കേട്ട ഒരൊറ്റ കാര്യം, ഇറ്റ് ഓൾ യുവർ സ്പെൻഡ്, ഇറ്റ് ഓൾ യുവർ സ്പെൻഡ്. നമ്മുടെ വകയല്ല നമ്മുടെ സമയം, നമ്മുടെ പണം, നമ്മുടെ ഹെൽത്ത്. നമ്മൾ പലപ്പോഴും പറയുന്നത്, ഇഫ് ഐ വർക്ക് ഹാർഡ് ദെൻ സഡൻലി ഐ ആം ഗോയിങ് ടു ലൂസ് മൈ ഹെൽത്ത് ആൻഡ് ഐ കനോട്ട് ബെയർ ഇറ്റ്, സോ ഐ കനോട്ട് സ്പെൻഡ് ദാറ്റ് മച്ച് ടൈം, ദാറ്റ് മച്ച് മണി, ദാറ്റ് മച്ച്, ദാറ്റ് മച്ച്, ദാറ്റ് മച്ച്. എന്താ പറയാൻ നമുക്ക് അവകാശം? ഇറ്റ് ഇസ് നോട്ട് അവേഴ്സ്. അത്രയും 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 പറയാൻ നമുക്ക് എന്താ അവകാശം? ഇഫ് യു സേ ദ മണി ബിലോങ്സ് ടു യു, യു ആർ എ ലയർ. ഇറ്റ് ഇസ് നോട്ട് യുവർ മണി, ഗോഡ് ഹാസ് ഗിവൻ. ടൈം ദൈവം തന്നതാണ്, അത് സാത്താന് കൊടുക്കാനുള്ളതല്ല. ആരോഗ്യം ദൈവം തന്നതാണ്, അത് സാത്താന് കൊടുക്കാനുള്ളതല്ല. കർത്താവ് പറഞ്ഞു, നിന്റെ മുഴുവൻ പണവും മുഴുവൻ ആരോഗ്യവും മുഴുവൻ സമയവും മുഴുവൻ ജീവിതവും നീ എനിക്ക് തരണം. സെർവ് ദ ലോർഡ് വിത്ത് ഓൾ യുവർ. ഹല്ലേലൂയ. കർത്താവിനെ പറയാം, കർത്താവേ ഞാൻ പലപ്പോഴും എനിക്ക് വേണ്ടി പലതും റിസർവ് ചെയ്തിട്ടുണ്ട്. ഒരു മരിച്ചവനെ പോലെ എന്റെ മുഴുവൻ സ്ട്രെങ്തും നിനക്ക് വിട്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്നിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് മുഴുവൻ സ്ട്രെങ്തും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും ഞാൻ എന്നിൽ ജീവിക്കുന്നുണ്ട്. ഐ ലിവ് ഇൻ മൈ സെൽഫ് ആൻഡ് ഐ കനോട്ട് ഐ ഓൾവേസ് കീപ് സം സ്ട്രെങ്ത് ഫോർ മൈ സെൽഫ്. കർത്താവിനോട് നമുക്കൊന്ന് കൺഫസ് ചെയ്യാം, കർത്താവ് ഞാൻ പലപ്പോഴും എനിക്ക് വേണ്ടി എന്റെ സ്ട്രെങ്ത് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണേ. ഇന്ന് രാത്രിയിൽ കർത്താവ് എന്റെ മുഴുവൻ സ്ട്രെങ്ത്തും ദൈവത്തിന്റെ കരങ്ങളെ ഉയർത്തി പറ, കർത്താവ് എന്റെ മുഴുവൻ സ്ട്രെങ്ത്തും എന്റെ മുഴുവൻ ശക്തിയും എന്റെ മുഴുവൻ സമയവും